தேவனுடைய திருநாமம் மகிமைப்படுவதாக.
தேவனுடைய நாமம் மகத்துவப்படுமாறாகட்டே.
ஒரு விஷயம் கூட ஆண்டவருடைய சமூகத்திலே நாம் கடந்து வரத்தக்கதாக ஆண்டவர் நமக்கு கிருபையும் இரக்கமும் பாராட்டி இருக்கிறார்.
ஒரு பிராவசியம் கூட தேவத்தின் சன்னிதியிலே கடந்து வருவான் தக்கோணம் தேவன் நமக்கு தயையும் கருணையும் காணிச்சிருக்கிறது.
இந்த உலகத்தினுடைய சூழ்நிலைகள் எந்த நிலைமையிலே காணப்பட்டாலும் ஆண்டவர் நமக்கு போதுமானவராயிருந்து நம்மை வழி நடத்தி நமக்கு ஆறுதல் தரக்கூடியவராயிருக்கிறார்.
ஈ லோகத்திலே சாஹசரியங்கள் ஏது തന്നെ ആയിരുന്നാലും ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തി നമ്മെ ആശ്വസിപ്പിക്കുന്നവനാണ്.
നേറ്റ നാളിലെ നാം കേട്ടതാണ് செய்தியிலே கூட தானியேல் கடந்து போனதான சூழ்நிலையிலிருந்து ஆண்டவர் எவ்வளவு ஆச்சரியமான நிலைமையில அவனை விடுவித்தார் என்று நாம் சிந்தித்தோம்.
காரணம் எந்தாரு வச்சால் கழிஞ்ச திவசம் நாம் கேட்ட ஆ சந்தேசத்தில் தானியேல் எத்திர புதுமட்டுள்ள சாஹரியத்தில் கூட கடந்து போயாலும் தெய்வம் தன்னை எத்திர அற்புதகரமாயிட்டான விடுவிச்சது நாம் சிந்திக்கையுண்டாய்.
அது மாத்திரமல்ல ஆண்டவருடைய கிருபையை ஒவ்வொரு நாளும் நீங்களும் நானும் அனுபவிக்கத்தக்கதாக ஆண்டவர் நமக்கு கிருபையும் இறக்கம் பாராட்டி இருக்கிறார்.
மாத்திரமல்ல தெய்வத்தின் கிருப ஓரோ திவசமும் அனுபவிக்குவன் தக்கோணம் தெய்வம் நீங்களுக்கும் எனிக்கும் தெய்யம் கருணையும் செய்திருக்கையான.
இன்றைய நாளின் சாயங்கால வேளையிலும் ஆண்டவருடைய சமூகத்திலே தன்னை விட்டு எடுபடாத நல்ல பங்கை தெரிந்து கொண்டதான மரியாதை போல ஆண்டருடைய பாதத்தண்டையிலே வந்து அமரத்தக்கதான ஒரு பெரிய ஸ்லாக்கியம் நமக்கு தந்திருக்கிறார்.
இன்று ராத்திரியும் நல்ல பங்கு தெரிஞ்செடுத்த மரியை போல தெய்வத்தின் சன்னையில் வந்திருக்குவான் தக்கோணம் தெய்வம் நமக்கு கிருப நல்கியிருக்கையான.
நாம் பரிசுத்தாவியானவரை குறித்து பரிசுத்தாவியானவருடைய துணையோடு கூட படிக்கத்தக்கதான ஒரு பெரிய பாக்கியம் நமக்கு கிடைத்திருக்கிறது.
பரிசுத்தாத்மாவினை குறித்து பரிசுத்தாத்மாவில் ஆசிரியச்சு கொண்டு படிக்குவானாயிட்டுள்ள ஒரு வலிய சமயம் தெய்வம் நமக்கு நல்கியிருக்கணும்.
நாம் கடந்த வாரத்திலே நாம் சிந்தித்ததான காரியங்கள்,
கழிஞ்ச ஆய்ச்சிகளில் நாம் சிந்திச்ச காரியங்கள்,
பரிசுத்தாவியானவர் ஒரு வல்லமையா அல்லது அவர் தெய்வீக நபரா என்று நாம் சிந்தித்தோம்.
பரிசுத்தாத்மாவு ஒரு சக்தியோ அதோ ஒரு தெய்வ புருஷனோ என்னாம் சிந்திச்சது.
ஒருவேளை நாம் பரிசுத்தாவியானவரை வல்லமை என்கிறதான நிலைமையில பயன்படுத்திக் கொண்டிருப்போம் ஆனால் நாம் நம்மை முன்னிறுத்துவர்களாய் காணப்படுவோம், பரிசுத்தாவியானவரை முன்னிறுத்த மாட்டோம்.
ஒருபக்ஷே பரிசுத்தாத்மாவினை ஒரு சக்தி மாத்திரமாயிட்டு காணுகையானில் நாம் நம்மை தன்னை உயர்த்துனவராய்ட்டு ஆனு நாம் காணப்படுக.
ஆனால் பரிசுத்தாவியானவரை தெய்வீக நபராய் நாம் எண்ணும் பொழுது முழுவதுமாக நம்மை அவருக்கு சமர்ப்பித்தவர்களாய் நாம் வாழக்கூடியவர்களாய் நாம் காணப்படுகிறோம்.
என்னால் பரிசுத்தாத்மாவினை ஒரு தெய்வ வியக்திவாய்ட்டு நாம் காணும்போது நாம் நம்மை தன்னை பூர்ணமாயிட்டு பரிசுத்தாத்மாவினை தெய்வத்தினை சமர்ப்பிச்சவராய்ட்டு நமக்கு நாம் காணுவன் கேட்டு சாதிக்கும்.
அது மாத்திரமல்ல கடந்த வாரத்திலே தேவன் யார் என்று நாம் அநேக காரியங்களை குறித்து நாம் சிந்தித்தோம்.
மாத்திரமல்ல கழிஞ்ச ஆய்ச்ச தெய்வம் ஆறானுள்ள அநேக காரியங்கள் சிந்திக்குவானாய்ட்டு இடையாய் தீர்ந்து
தேவன் ஆவியா இருக்கிறார் என்று நாம் சிந்தித்தோம்.
தெய்வம் ஆத்மாவாக
அது மாத்திரமல்ல தேவனுக்கு ஒரு ஆள் தத்துவம் உண்டு என்று நாம் சிந்தித்தோம்.
மாத்திரமல்ல தெய்வத்தின் ஒரு ஆளுத்தம் ஒரு வியக்தித்துவம் உண்டு நாம் சிந்திக்கவில்லை.
அது மாத்திரமல்ல தேவன் ஒருவரே என்று நாம் சிந்தித்தோம்.
மாத்திரமல்ல தெய்வம் ஏகனானு நாம் சிந்திச்சு.
அது மாத்திரமல்ல தேவன் ஒரு பன்மை உள்ளவரா இருக்கிறார், புளூராலிட்டியில இருக்கிறார் என்று நாம் சிந்தித்தோம்.
மாத்திரமல்ல தெய்வம் ஒன்னில் கூடுதலுள்ள பகுத்தம் உள்ளதானு நாம் சிந்திக்கவில்லை.
அது சிந்தித்துக் கொண்டு வரும் பொழுது
நாம் அங்கு சிந்திச்சு வரும்போ
அதிலே நாம் நம்முடைய சிருஷ்டிப்பிலே தேவனுடைய காரியம் எப்படி வெளிப்பட்டது என்று நாம் சிந்தித்தோம்.
சிருஷ்டியோடுள்ள பந்தத்தில் தெய்வத்தின் காரியங்கள் எங்கேயானு நாம் சிந்திக்கையுண்டாய்.
நம்முடைய ரட்சிப்பிலே தேவனுடைய காரியங்கள் எப்படியா இருந்தது என்று நாம் சிந்தித்தோம்.
நம்முடைய ரட்சியோடுள்ள பந்தத்தில் தெய்வத்தின் பிரவர்த்திகள் ஏவிதமாயிருந்தும் நாம் சிந்திக்கையுண்டாய்.
நாம் ஜபிக்கும் பொழுது தேவன் எந்த விதமாய் கிரியை செய்கிறார் என்று நாம் சிந்தித்தோம்.
நாம் பிரார்த்திக்கும் போது தெய்வம் எங்கேயானு அதில் பிரவர்த்திக்கிறது நாம் சிந்திக்கையுண்டாய்.
அது நம்முடைய ஏலோகியம் என்கிறதான நம்முடைய தேவனுடைய காரியங்களை குறித்து நாம் சிந்தித்தோம்.
ஏலோகியம் என்ற தெய்வத்தின் காரியங்களை குறித்து வாக்களினை குறித்து நாம் சிந்திக்கையுண்டாய்.
இன்றைய நாளிலே
இன்னும்
நாம் இந்த புளூராலிட்டி என்று சொல்லும் பொழுது மூன்று நபர்கள் மாத்திரம்தான் அதற்கு மேலில்ல என்று நாம் சிந்திக்க போகிறோம்.
பகுத்தம் என்று பரையும்போல் அது மூன்று வியக்திகள் மாத்திரமானோ அதோ அதில் கூடுதல் உண்டோ என்ற காரியமான நாம் சிந்திக்கான் போகுது.
நாம் இந்து தெய்வங்களை குறித்து நாம் சிந்திக்கும் பொழுது
இன்னும் தெய்வங்களை குறித்து நாம் சிந்திக்கும்போ
அவர்கள் 33 கோடி தெய்வங்கள் உண்டு என்று அவர் சொல்லக்கூடிய ஜனங்களாய் காணப்படுகிறார்கள்.
33 கோடி தெய்வங்கள் உண்டு என்று பரையுன ஜனங்களை நாம் காணணும்.
ஆனால் நம்முடைய தேவன்
என்னால் நம்முடைய தெய்வம்
அவர் மூன்று ஆள் தத்துவம் உள்ளவராய் காணப்படுகிறார்.
தான் மூணு வியக்திங்கள் உள்ளவனாய்ட்டு நாம் காணணும்.
ஆனால் ஒரே தேவன்
என்னால் ஒரு தெய்வம்
நாம் பாருங்கள் அதனுடைய காரியத்தை கூட நாம் சிந்திக்கலாம். எப்படி மூன்று பேர் தான் என்று நாம் சிந்திக்க முடியும்.
அதன் காரியங்களை நமக்கு சிந்திக்குவானாய்ட்டு சாதிக்கும். எங்கேயான மூணு வியக்திங்கள் என்னதும் நமக்கு சிந்திக்கலாம்.
எண்ணாகமம் 6 23-26 வரை உள்ளதான வசனங்கள்.
புறப்பாட புஸ்தகம் சங்கியா புஸ்தகம் 6
23-26 வரை உள்ளதான வசனங்கள்.
23-26 வரை உள்ள வாக்கியங்கள்
இந்த இடத்துல நாம் வாசிக்கும் பொழுது
அவிட நாம் வாசிக்கும்போ
இங்கே நாம் மூன்று காரியங்களை குறித்து நாம் சிந்திக்கிறோம்.
அவனை மூணு காரியங்கள் நமக்கு சிந்திக்குவானாய்ட்டு சாதிக்கும்.
நீ ஆரோனோடும் அவன் குமாரரோடும் சொல்ல வேண்டியது என்னவென்றால் நீங்கள் இஸ்ரவேல் புத்திரரை ஆசீர்வதிக்கும் பொழுது அவர்களை பார்த்து சொல்ல வேண்டியது கர்த்தர் உன்னை ஆசீர்வதித்து உன்னை காக்க கடவர். கர்த்தர் தம்முடைய முகத்தை உன்மேல் பிரகாசிக்க பண்ணி உன்மேல் கிருபையாயிருக்க கடவர். கர்த்தர் தம்முடைய நாமத்தை தம்முடைய முகத்தை உன்மேல் பிரசன்னமாக்கி உனக்கு சமாதானம் கட்டளையிட கடவர் என்பதை என்று வாசிக்கிறோம். இந்த இடத்துல நான் வாசிக்கும் பொழுது മൂന്ന് മുറ കർത്തർ കർത്തർ എന്ന് നാം വാസിക്കുന്നു.
ഇവിടെ നാം വായിക്കുമ്പോൾ മൂന്ന് പ്രാവശ്യം യഹോവ യഹോവ എന്ന് നാം വായിക്കുന്നുണ്ട്.
നാം 24-ാം വസനത്തിലെ നാം വാസിക്കുന്നതാണ് കർത്തരെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ.
24-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന കർത്താവിന് യഹോവയെ കുറിച്ച് നാം പറയുമ്പോൾ
അത് പിതാവായ ദേവനെ കുറിച്ച് നാം വാസിക്കുന്നവരായിരിക്കും.
അത് പിതാവായ ദൈവത്തെ കുറിച്ച് നാം
ആശീർവദിക്കുന്നവരായിരിക്കും. നമ്മെ കാക്കുന്നവരായി കാണപ്പെടുകയാണ്.
അവൻ നമ്മെ അനുഗ്രഹിക്കുന്നവൻ കാക്കുന്നവനായിട്ട് നാം കാണുന്നു.
25-ാം വസനത്തിലെ നാം വാസിക്കുമ്പോൾ
25-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ
നാം കുമാരനുടെ കാര്യത്തെ നാം വാസിക്കുന്നു.
പുത്രന്റെ കാര്യത്തെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും.
അവർ നമ്മേൽ പ്രകാശിക്കപ്പണി, അവർ നമ്മേൽ കൃപയുള്ളവരായി കാണപ്പെടുകയാണെന്ന് നാം വാസിക്കുന്നു.
അവൻ നമ്മുടെ മേൽ നിന്റെ മേൽ പ്രകാശിക്കുന്നവൻ കൃപയുള്ളവനായിരുന്നു എന്ന് നാം വായിക്കുന്നു.
അവർ എപ്പടി പ്രകാശിക്കാർ,
താൻ എങ്ങനെയാണ് പ്രകാശിക്കുന്നത്?
അവർ വെളിച്ചമായിരിക്കാർ,
താൻ വെളിച്ചമായിട്ടായിരിക്കും.
അത് വെളിച്ചമാണത് നമ്മേലെ പ്രകാശിച്ചിരിക്കുന്നത്.
ആ വെളിച്ചം നമ്മുടെ മേൽ പ്രകാശിച്ചിരിക്കുന്നു.
അവരുടെ കൃപ നമ്മോട് കൂടെ ഇരിക്കുന്നത്,
അവന്റെ കൃപ നമ്മോട് കൂടി ഇരിക്കുന്നു.
അത് മാത്രമല്ല 26-ാം വസനത്തിൽ എന്നെ വാസിക്കുമ്പോൾ,
അത് മാത്രമല്ല 26-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ
പരിശുദ്ധാവിയായ ദേവനെ കുറിച്ച് നാം വാസിക്കുന്നു.
പരിശുദ്ധാത്മാവായ ദൈവത്തെ കുറിച്ച് നാം അവിടെ വായിക്കുന്നു.
അങ്ങേ സമാധാനം തൻ തറക്കൂടിയവരായി കാണപ്പെടുകയാണ്.
അവിടെ അവൻ സമാധാനം നൽകുന്നവനായിട്ട് നാം കാണുന്നു.
സാർ, ഇന്ന ഇടത്തില മൂന്ന് കർത്തർ കർത്തർ എന്ന് നാം ചിന്തിച്ചാലും,
ഇവിടെ മൂന്ന് യഹോവ യഹോവ എന്ന് നാം ചിന്തിക്കുകയാണെന്ന് ഒരിക്കലും
27-ാം വസനത്തിലെ നാം വാസിക്കുമ്പോൾ,
27-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ
നാം ഇങ്ങനെ വാസിക്കുന്നു, ഇവിടമായി അവർ എന്നാമത്തെ എന്ന് വാസിക്കുന്നു.
ഇങ്ങനെ അവർ എന്റെ നാമം വെക്കണമെന്ന് നാം വായിക്കുന്നു.
അങ്ങേ എങ്ങളുടെ നാമം എന്ന് ചൊല്ലപ്പെടവില്ലേ,
ഞങ്ങളുടെ നാമം എന്ന് പറഞ്ഞില്ല,
എൻ നാമം എന്ന് ചൊല്ലപ്പെടുകയും
എന്റെ നാമം എന്ന് പറയുന്നു.
മൂന്ന് ആൾ തത്വമുള്ള നബർകൾ,
മൂന്ന് വ്യക്തിത്വമുള്ള വ്യക്തി,
ആണാൽ ദൈവൻ ഒരുവരെയും,
എന്നാൽ ദൈവം ഏകൻ.
അവർ ഒരേ യൂണിറ്റിയിലെ ഒരേ ഐക്യത്വം ഐക്യമാക അവർ സൈൽപ്പെടുകയും വാസിക്കുന്നു.
അവർ ഒരേ ഐക്യത്തിൽ പ്രവർത്തിക്കുന്നതായിട്ട് നാം കാണുന്നു.
മൂന്ന് പേരും ആൾ തനിപ്പെട്ടതാണ്, ആൾ തത്വം ഉടയവരായി അവർ കാണപ്പെടുകിറാർ.
മൂന്ന് വ്യക്തിത്വങ്ങളുള്ള വ്യക്തിയായിട്ട് നാം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും.
നാം യെശയ്യ 6-ാം അധികാരം 3-ാം വസനത്തിലെ നാം വാസിക്കുമ്പോൾ,
യെശയ്യ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ,
നാം അങ്ങേ സെറാബിങ്ങൾ ചൊല്ലുകിറതാണ് കാര്യത്തെ നാം വാസിക്കുന്നു. പരിശുദ്ധർ 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 എന്ന് ചൊല്ലുകിറതാണ് കാര്യത്തെ വാസിക്കുന്നു.
അവിടെ സെറാഫുകൾ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറയുന്ന കാര്യം നാം വായിക്കുന്നു.
എതിർക്കാക മൂന്ന് മുറ ചൊല്ലപ്പെടുകിറത്,
എന്തുകൊണ്ടാണ് അവിടെ മൂന്ന് പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്?
ത്രിയേക ദൈവനെ അങ്ങേ ഒരു ഹിന്റാക അങ്ങേ കാണിക്കക്കൂടിയതായി കാണപ്പെടുകിറത്.
അവിടെ ത്രിയേക ദൈവത്തിന്റെ ഒരു കാര്യം അവിടെ പ്രതിനിധാനം ചെയ്യുന്നു.
ശരി, മറ്റൊരു കാര്യത്തെ കൂടെ നാം ചിന്തിക്കലാം.
മറ്റൊരു കാര്യം കൂടെ നമുക്ക് ചിന്തിക്കാം,
എപ്പടി മൂന്ന് നബറുകളും ഒന്നിണൈന്ത് കാര്യങ്ങൾ ചെയ്യുകാറുണ്ട് നാം ചിന്തിക്ക മുടിയും.
മൂന്ന് വ്യക്തികൾ എങ്ങനെയാണ് ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് ചിന്തിക്കാം.
ഐസയ്യ 48:12,
യെശയ്യ പ്രവചനം 48-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം.
യെശയ്യ 48:12 വസനം,
യെശയ്യ പ്രവചനം 48-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. യാക്കോബെ ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലെ, എന്റെ വാക്ക് കേൾക്ക. ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനും ആകുന്നു.
പിതാവായ ദേവനുടെ കാര്യത്തെ കുറിച്ച് നാം വാസിക്കുന്നു.
ഇവിടെ പിതാവായ ദൈവത്തിന്റെ കാര്യം നാം വായിക്കുന്നു.
അവർ ചൊല്ലുകാർ, നാൻ അവരെ നാൻ മുന്തിനവരും നാൻ പിന്നിനവരും ആമേ എന്ന് ചൊല്ലുകാർ.
ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു.
അപ്പടിയെ തുടർന്ന് നാം വരുമ്പോൾ 16-ാം വസനത്തിലേക്ക് നാം വരികിറോം.
അങ്ങനെ തുടർന്ന് നാം വായിക്കുമ്പോൾ 16-ാം വാക്യത്തിലേക്ക് കടന്നു വരുന്നു.
നാം അങ്ങേ വാസിക്കുന്നതാണ് കാര്യം,
നാം അവിടെ വായിക്കുന്ന കാര്യം,
നിങ്ങൾ എന്നെ സമീപത്തിൽ വന്ന് നാൻ ചൊല്വതേ കേളുങ്ങൾ. നാൻ ആദ്യം മുതൽ കൊണ്ട് അന്തരംഗത്തിൽ പേശവില്ല, അത് ഉണ്ടാണ് കാലത്തിൽ നാൻ ഇരുന്നേൻ. ഇപ്പോഴതോ കർത്തരാകിയ ആണ്ടവരും അവരുടെ ആവിയും എന്നെ അനുപ്പുകാർ എന്ന് വാസിക്കുന്നു.
നിങ്ങൾ അടുത്തു വന്ന് ഇത് കേൾപ്പിൻ, ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്, അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെയുണ്ട്. ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നു.
അങ്ങേ നാൻ ഇരുന്നേൻ എന്ന് ചൊല്ലക്കൂടിയ നിലമ വരയ്ക്കുമാക പിതാവായ ദേവൻ അങ്ങേ പേശക്കൂടിയവരായിരിക്കാർ.
അവിടെ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കാര്യം വരെ പിതാവിന്റെ കാര്യത്തെ കുറിച്ച് പറയുന്നു.
അതിനപ്പുറമാക ഇപ്പോഴതോ കർത്തരുടെ കർത്തരാകിയ ആണ്ടവരും അവരുടെ ആവിയും എന്നെ അനുപ്പുകാർ എന്ന് തീർക്കദർശി പേശുകാർ.
ഇപ്പോഴോ യഹോവയായ കർത്താവും തന്റെ ആത്മാവും എന്നെ അയച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ പറയുകയാണ്.
അങ്ങേ മൂന്ന് ആൾ തത്വങ്ങളെ നാം ചിന്തിക്കുന്നു.
അവിടെ മൂന്ന് വ്യക്തിത്വങ്ങളെ നാം ചിന്തിക്കുന്നു.
പിതാവായ ദേവനെ നാം പാർക്കിറോം,
പിതാവായ ദൈവത്തെ നാം കാണുന്നു.
കർത്തരാകിയ ആണ്ടവരെ നാം പാർക്കിറോം,
കർത്താവായ ദൈവത്തെ നാം കാണുന്നു.
അവരുടെ ആവിയെയും നാം പാർക്കിറോം,
തന്റെ ആത്മാവിനെയും നാം കാണുന്നു.
പാരങ്ങൾ ദൈവത്വത്തിലെ മൂന്ന് തനിപ്പെട്ടതാണ് നബർകൾ അവർ செயல்படுகிறதை നാം വാസിക്കിറോം.
നോക്കുക, ദൈവത്വത്തിലെ മൂന്ന് വ്യക്തിത്വങ്ങൾ പ്രവർത്തിക്കുന്നത് നാം ഇവിടെ കാണുകയാണ്.
ഒരു ചിലർക്ക് ത്രിയേക ട്രിനിറ്റിയിലെ പാർക്കുമ്പോൾ ഒരു ചില സന്ദേഹങ്ങൾ ഇരിക്കുന്നത്.
ഒരുപക്ഷെ തൃത്വത്തോടുള്ള ബന്ധത്തിൽ ചില സംശയങ്ങൾ നമുക്ക് ഉണ്ടായെന്ന് വരാം.
നിറയെ പേർ എന്നെ നിനച്ചു കൊണ്ടിരിക്കുന്നത്,
ആളുകൾ എങ്ങനെയാണ് അതിനെ കുറിച്ച് ചിന്തിക്കുക?
പിതാവായ ദൈവൻ ഇരുന്നാര്,
പിതാവായ ദൈവമുണ്ട്,
അവരെ ഇന്ന ലോകത്തില് യേശു ക്രിസ്തുവ വന്നാര്,
പിതാവ് തന്നെ ദൈവം യേശു ക്രിസ്തുവായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു.
ഇപ്പൊ അവർ അങ്ങില്ല, ഇപ്പൊ ഭൂമിയിലെ പരിശുദ്ധാവിയാ ഇരിക്കാർ എന്ന് അവർ നിണയത്തു കൊണ്ടിരിക്കുന്നു.
ഇപ്പൊ പിതാവ് അവിടെ ഇല്ല, പരിശുദ്ധാത്മാവായിട്ട് ഈ ഭൂമിയിലായിരിക്കുന്നു.
അവർ ഒരേ നബർ എന്ന് അവർ നിണയത്തു കൊണ്ടിരിക്കുന്നു.
ഒരു വ്യക്തി തന്നെയാണ് ഇതെന്ന് അവർ ചിന്തിക്കുകയാണ്.
ആണോ, പറഞ്ഞ ലൂക്കാളുതിന്റെ സുവിശേഷം.
എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം നോക്കുക,
3-ാം അധികാരം
അധ്യായം
ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വസനങ്ങളിലെ നാം വാസിക്കുമ്പോൾ
ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും വരെയുള്ള വാക്യം നാം വായിക്കുമ്പോൾ
നമുക്ക് മികവും തെരഞ്ഞതാണ് ഒരു കാര്യം.
നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്
ആണ്ടവരായ യേശു ക്രിസ്തു യോർദാൻ നദിയിലെ ജ്ഞാനസ്നാനം പെട്ട് അവർ കരയേറുകാണ് കാര്യം.
കർത്താവായ യേശു ക്രിസ്തു യോർദാൻ നദിയിൽ സ്നാനപ്പെട്ട് കടന്നു വരുമ്പോൾ
നാം അങ്ങനെ വാസിക്കുന്നു ഇരുപത്തി മൂന്നാം അധികാരം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ജനങ്ങൾ എല്ലാവരും ജ്ഞാനസ്നാനം പെട്ടപോലെ യേശുവും ജ്ഞാനസ്നാനം പെട്ട് ജപം പണുകയിൽ വാനം തുറക്കപ്പെട്ടത് പർശുതാവയാണവർ രൂപം കൊണ്ട് പുറാവൈ പോൽ അവർ മേൽ ഇറങ്ങിനാർ വാനത്തിലിരുന്ന് ഒരു സത്തം ഉണ്ടാകി നീർ എന്നുടേ നേസകുമാരൻ ഉമ്മിൽ പ്രിയമായിരിക്കേൻ എന്ന് ഉറയിത്തത് എന്ന് വാസിക്കുന്നു.
മൂന്നാം അധ്യായം അതിന്റെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ജനം എല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു.
യോർദാൻ കരയിലെ ആണ്ടവരായിരിക്കുന്ന യേശു ക്രിസ്തു നിന്നുകൊണ്ടിരിക്കുന്നു.
നോക്കുക, യോർദാന്റെ കരയിൽ കർത്താവായ യേശു ക്രിസ്തു നിൽക്കുകയാണ്.
പിതാവായ ദൈവം പരലോകത്തിലിരുന്ന് അവരുടെ സത്തത്തെ അവർ വെളിപ്പെടുത്തുകയാണ്.
പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് തന്റെ ശബ്ദം കേൾപ്പിക്കുന്നു.
പരിശുദ്ധാവിയാണ് ദേവൻ അങ്ങേരുന്ന് ഇറങ്ങി വന്ന് ആണ്ടവരായിരിക്കുന്ന യേശു ക്രിസ്തു മേലെ അമരുകയാണ്.
പരിശുദ്ധാത്മാവ് അവിടുന്ന് ഇറങ്ങി വന്ന് ദൈവത്തിന്റെ മേൽ വസിക്കുകയാണ്.
പറഞ്ഞു മൂന്ന് തനിപ്പെട്ടതാണ് നബറുകളെ കുറിച്ച് നാം വാസിക്കുന്നു.
മൂന്ന് വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളെ കുറിച്ച് നാം വായിക്കുന്നു.
നമുക്ക് പിതാവായ ദേവനെ കുറിച്ച് നാം വാസിക്കുന്നു.
പിതാവായ ദൈവത്തെ കുറിച്ച് നാം വായിക്കുന്നു.
നമ്മ കുമാരനെ നാം കുറിച്ച് വാസിക്കുന്നു.
പുത്രനെ കുറിച്ച് നാം വായിക്കുന്നു.
പരിശുദ്ധാവയാണവരെ കുറിച്ച് നാം വാസിക്കുന്നു.
പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം വായിക്കുന്നു.
മൂന്ന് നബറുകളും ഒരു നബറല്ല.
മൂന്ന് വ്യക്തികളും ഒരു വ്യക്തിയല്ല.
മൂന്ന് പേർക്ക് തനിപ്പെട്ടതാണ് ആൾത്വത്വം ഉണ്ട്.
മൂന്ന് വ്യക്തികൾക്കും വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് ആ പരീക്ഷയിലേക്ക് തന്നെ നടത്തിയെന്ന് വായിക്കുന്നു.
കുമാരൻ സോധനയ്ക്ക് നേരായി കടന്നു പോകുന്നു.
പുത്രൻ ആ പരീക്ഷയിൽ കൂടെ കടന്നു പോകുന്നു.
പിതാവായ ദേവൻ അവരെ ഇന്ന് ലോകത്ത് അനുപ്പിനവരായി കാണപ്പെട്ടാണ്.
പിതാവായ ദൈവം തന്നെ ഈ ലോകത്തിലേക്ക് അയക്കുന്നതായിട്ട് നാം കാണുന്നു.
മൂന്ന് നമ്പറുകളെ കുറിച്ച് നാം വാസിക്കുന്നു.
അവിടെ മൂന്ന് വ്യക്തികളെ കുറിച്ച് നാം വായിക്കുന്നു.
സാറി മറ്റൊരു ഇടത്തിലേക്ക് കൂടെ നാം വാസിക്കലാം.
മറ്റൊരു സ്ഥലങ്ങളിൽ കൂടെ നമുക്കത് വായിക്കുവാനായി സാധിക്കും.
ആണ്ടവരായ യേശു ക്രിസ്തു ഇന്ന് ലോകത്തെ വിട്ട് പോകുമ്പോൾ നമുക്ക് ഒരു മികപ്പിരിയതാണ് ഒരു ഗ്രേറ്റ് കമ്മീഷൻ ഒന്ന് ചെയ്ത് കൊടുത്താൽ.
കർത്താവായ യേശു ക്രിസ്തു ഈ ലോകം വിട്ട് പോകുമ്പോൾ ഒരു വലിയ നിയോഗം നമുക്ക് നൽകിയിട്ട് പോയി.
സുവിശേഷം ഇരുപത്തിയെട്ടാം അധികാരം
മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം
പത്തൊമ്പത് ഇരുപത് വസനങ്ങളിലെ നാം വാസിക്കുന്നു.
പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ നാം അത് വായിക്കുന്നു.
നാം ഇപ്പോൾ വാസിക്കുന്നു.
നമുക്ക് അവിടെ ഇങ്ങനെ വായിക്കുവാനായിട്ട് സാധിക്കും.
ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോയി സകല ജാതികളെയും സീസരാക്കി പിതാ കുമാരൻ പരിശുദ്ധാമിയൻ നാമത്തിലെ അവർക്ക് ജ്ഞാനസ്നാനം കൊടുത്തു എന്ന് വാസിക്കുന്നു.
ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ നാം വായിക്കുന്നു.
പറഞ്ഞ വിശ്വാസികൾക്ക് കൊടുക്കപ്പെട്ടതാണ് ഒരു മുഖ്യമായ കട്ടളയെ ജ്ഞാനസ്നാനം പരവേണ്ടും എന്നത്
ശ്രദ്ധിക്കുക. വിശ്വാസികൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കൽപ്പന എന്നുള്ളത് സ്നാനപ്പെടുക എന്നുള്ളതാണ്.
നാം അങ്ങേ വാസിക്കുന്നു പിതാവിനുടെ നാമത്തിലും കുമാരനുടെ നാമത്തിലും പരിശുദ്ധാവിനുടെ നാമത്തിലും അവൻ ജ്ഞാനസ്നാനം എടുക്കവേണ്ടുമെന്ന് വാസിക്കുന്നു.
നാം ഇവിടെ വായിക്കുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടണമെന്നാണ് നാം വായിക്കുന്നത്.
നാം അങ്ങേ ചിന്തിക്കേണ്ടത് ഒരു പദം.
നാം അവിടെ ചിന്തിക്കേണ്ടുന്ന ഒരു വാക്ക്
അങ്ങേ നാമങ്ങളിൽ എന്ന് ചൊല്ലപ്പെടവില്ലേ നാമത്തിലെ എന്ന് ചൊല്ലപ്പെട്ടിരിക്കുന്നത്.
അവിടെ നാമങ്ങളിൽ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, മറിച്ച് നാമം എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
മൂന്ന് നബർകൾ
മൂന്ന് വ്യക്തിത്വങ്ങൾ
അവർ ഒന്നിണയിന്ന് അവർ ചെയ്യക്കൂടിയ ചെയ്യുന്ന കാര്യമായി കാണപ്പെടുകയാണ്.
അവർ ഒരുമിച്ച് ഒന്നായി ചെയ്യുന്ന കാര്യമായിട്ട് നാം അത് കാണുന്നു.
അടുത്തതായി നാം ചിന്തിക്കക്കൂടിയതാണ് കാര്യം.
അടുത്തതായിട്ട് നാം ചിന്തിക്കുന്ന കാര്യം
നാം ദൈവനുടേ തൃത്വത്തെ കുറിച്ച് നാം ചിന്തിക്കാൻ പോകുന്നു.
ദൈവത്തിന്റെ തൃത്വത്തെ കുറിച്ച് നാം ചിന്തിക്കുവാൻ പോവുകയാണ്.
മുതലാവത് നാം ചിന്തിത്തോം ദേവൻ യാറായിരിക്കാൻ ദേവൻ ആവിയായിരിക്കാൻ ചിന്തിത്തോം.
ആദ്യമായിട്ട് നാം ചിന്തിച്ചു ദൈവം ആത്മാവാകുന്നു.
ദേവൻ ആവി ആൾതത്വം ഉള്ളവർ എന്ന് ചിന്തിത്തോം.
ദൈവം വ്യക്തിത്വമുള്ളവനാണെന്ന് നാം ചിന്തിച്ചു.
ദേവൻ ഒരുവരെ എന്ന് ചിന്തിത്തോം.
ദൈവം ഏകനാണെന്ന് നാം ചിന്തിച്ചു.
അവർ ദേവൻ പന്മയുള്ളവരായി കാണപ്പെടുകാറെ നാം ചിന്തിത്തോം.
ദൈവം ഒന്നിലധികം ഉള്ളതായിട്ട് നാം ചിന്തിച്ചു.
പറഞ്ഞു ഇപ്പോഴത് നാം ചിന്തിക്കൂടിയതാണ് കാര്യം ദേവൻ നമുക്ക് ത്രിയേക ദേവനായ ത്രിയേക ദേവനുടേ കാര്യത്തെ കുറിച്ച് നാം ചിന്തിക്കാൻ പോകുന്നു.
ഇപ്പോൾ ത്രിയേക ദൈവത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് നാം ചിന്തിക്കാൻ പോകുകയാണ്.
ട്രിനിറ്റി എന്ന വാർത്തയും നാം ഇന്ന് വേദാമത്തിലെ നാം വാസിപ്പതില്ലേ.
തൃത്വം എന്നുള്ള വാക്ക് ഈ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കില്ല.
ആണാണ് അതിനുടേ സത്യമാണത് ഇന്ന് വേദാഗമം മുഴുവതുമാക നിറപ്പപ്പെട്ട് ചൊല്ലപ്പെട്ടിരിക്കുന്നത്.
എന്നാൽ ആ സത്യം വേദപുസ്തകത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നാം കാണുന്നു.
പഴയ ഏർപ്പാട്ടിലും അത് സത്യത്തെ നാം വാസിക്കുന്നു.
പഴയ നിയമത്തിൽ ആ സത്യം നമുക്ക് വായിക്കുവാനായിട്ട്
പുതിയ ഏർപ്പാട്ടിലും അതിനുടേ സത്യത്തിനുടേ കാര്യങ്ങളെല്ലാം നാം വാസിക്കുന്നു.
പുതിയ നിയമത്തിലും ആ സത്യം നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും.
பிரியமானவர்களே திரியேக தேவன் என்று சொல்லும் பொழுது
பிரியமானவரே திரியேக தேவன் என்று பரையும்போ
மூன்று தனிப்பட்டதான ஆள் நபர் ஆள் தத்துவம் உள்ள நபர்கள்
மூணு வியக்திசமாய வியக்தித்வங்கள் உள்ள வியக்திகள்
அவர்கள் ஒரே இணைந்து ஒரே யூனிட்டியாக செயல்படுகிறார்கள்
அவர் ஒருமிச்சு ஐக்கியத்தோடு கூட பிரவர்த்திக்கும் போது
அது மாத்திரமல்ல அவர்கள் ஒன்றாய் கோ ஈக்குவல் அவர்கள் சரிசமமான நிலைமையிலே காணப்படுகிறார்கள்
மாத்திரமல்ல அவர் சமம் சுபாவம் உள்ளவர் சமத்துவம் உள்ளவரான
அவர்களிடத்தில் எந்த விதமான வித்தியாசம் இல்லை ஒருவர் பெரியவர் ஒருவர் சிறியவர் என்கிறதான காரியம் அல்ல
அவருக்கு தமிழ் யாதொருவிதமான வித்தியாசமும் இல்ல ஒருவர் வலுதும் ஒருவர் சிறுதும் என்ற வித்தியாசம் அவருக்கு இடையில் இல்ல
பிரியமானவர் அவர்கள் எல்லாரும் சரிசமமான நிலைமையில இருக்கிறார்கள்
பிரியமானவரே அவர் எல்லாரும் துல்லியராய்ட்டு நாம் காணணும்
சரி நாம் அதை எப்படி நாம் சிந்திக்க முடியும்
நமக்கு அதை எங்கே சிந்திக்கவானாய் சாதிக்கும்
நீங்க யோவான் எழுதின சுவிசேஷம் 17 அதிகாரம் 3 வசனத்தில் நீங்க வாசிக்கும் போது
யோகனாண்ட சுவிசேஷம் 17 அத்தியாயம் 13 வாக்கியம் நாம் வாசிக்கும்போல் மூணாமத்தை வாக்கியம் நாம் வாசிக்கும்போல்
நாம் அங்கே வாசிக்கக்கூடியதான காரியம்
நாம் அவட வாய்க்கின காரியம்
நாம் அங்கே வாசிக்கும் பொழுது பிதாவ குமாரன் பிதாவை குறித்து சொல்லும் பொழுது அவரை தேவனே என்று சொல்லுகிறதை நாம் வாசிக்கிறோம்
அவடைய புத்திரன் தெய்வத்தை பிதாவினை குறித்து பரையும்போது தெய்வமே என்று பரையந்தாட்டு நாம் வாய்க்கணும்
பாருங்கள் ஒன்றான மெய்தேவனாகிய உண்மையும் நீர் அனுப்பினவராகிய இயேசு கிறிஸ்துவை அறிவதே நித்திய ஜீவன் என்று அங்கே சொல்லப்பட்டிருக்கிறது
அவடை நாம் வாய்க்கணும் ஏக சத்திய தெய்வமாய நின்னையும் நீ அயச்சிருக்கிற இயேசு கிறிஸ்துவினையும் அறியும் தானே நித்திய ஜீவனாகும்
பாருங்கள் குமாரன் பிதாவை குறித்து அழைக்கும் பொழுது தேவனே என்று அழைக்கிறார்
புத்திரன் பிதாவினை விளிக்கும் போது தெய்வமே என்று பரஞ்சு விளிக்கிய
பாருங்கள் எபிரேயர்கள் எழுதின 1 வசனத்திலே குமாரனுடைய காரியத்தை நாம் வாசிக்கிறோம்
எபிரேயர் லேகனம் 1:8 வாக்கியத்தில் நாம் வாசிக்கும்போது புத்திரன்ட காரியத்தை குறித்து நாம் வாசிக்கணும்
நாம் அங்கே வாசிக்கக்கூடியதான காரியம்
நாம் அவட வாசிக்கின காரியம்
குமாரனை நோக்கி தேவனே உம்முடைய சிங்காசனம் என்றென்றைக்கும் உள்ளது உம்முடைய ராஜ்யத்தின் செங்கோல் நீதியுள்ள செங்கோலா இருக்கிறது என்று வாசிக்கிறோம்
புத்திரனோடோ தெய்வமே நின்ற சிம்ஹாசனம் என்னும் உள்ளது நின்ற ராஜ்யத்தின் செங்கோல் நேருள்ள செங்கோல்
பாருங்கள் இங்கே பிதாவாகிய தேவன் குமாரனை சொல்லும் பொழுது தேவனே என்று சொல்லுகிறதை நாம் வாசிக்கிறோம்
இவிட பிதாவ புத்திரன் நோக்கி பரையும்போது நின்ற செங்கோல் நேருள்ள செங்கோல் என்று பரையுகையான
பாருங்கள் அங்கே லார்ட்ஷிப் குமாரனுடைய லார்ட்ஷிப் அங்கே வெளிப்படுத்துகிறது
அவடைய புத்திரன் தெய்வத்தும் அவடை வெளிப்படுத்துகையான
பாருங்கள் அதற்கு பரிசுத்தாமையானவரை குறித்து நாம் சிந்திக்கும் பொழுது
பரிசுத்தாத்மாவினை குறித்து நாம் சிந்திக்கும்போ
பாருங்கள் அப்போஸ்தலர் 5:3-4 வசனங்களில் என்ன வாசிக்கிறோம்
அப்போஸ்தலர் பிரவர்த்தி 5:3-4 வாக்கியங்கள் நாம் வாசிக்கணும்
நாம் அங்கே அனனியா சப்பீரியாவினுடைய காரியங்களை குறித்து நாம் வாசிக்கிறோம்
அவட அனன்யாசினையும் சப்பீரியடையும் காரியம் நாம் வாசிக்கணும்
3 வசனத்திலே நாம் வாசிக்கும் பொழுது பேதுரு அவர்களை பார்த்து சொல்கிறார் பேதுரு அவனை நோக்கி அனனியாவே நிலத்தின் கிரயத்தில் ஒரு பங்கை வஞ்சித்து வைத்து பரிசுத்தாவினிடத்தில் பொய் சொல்லும்படி சாத்தான் உன் இருதயத்தை நிரப்பினது என்ன என்று வாசிக்கிறோம் அது 4 வசனத்தில் என்ன வாசிக்கும் பொழுது நீ தேவனிடத்தில் பொய் சொன்னாய் என்று சொல்லுகிறதை நான் வாசிக்கிறோம்
அவட 5:3-4 வாக்கியங்கள் அனன்யாச நீ பரிசுத்தாத்மாவோடு வியாஜம் காணிப்பானும் நிலத்தின் வெளியில் குறையெடுத்து வைப்பானும் சங்கதியாயது கைவசமாக்கியது வாய்க்கும் 4 வாக்கியத்தில் மனுஷரோடல்ல தெய்வத்தோடத்திரே நீ வியாஜம்
காணிச்சதுன்னு பரிசுத்தாவியானவருடைய லார்ட்ஷிப் அங்கே தேவத்துவம் அங்கே வெளிப்படக்கூடியதா இருக்கிறது
சுவதிக்கிய பரிசுத்தாத்மாவின் தெய்வத்தும் அவடை வெளிப்படுத்துகையான
நாம் பாருங்கள் இந்த 3 நபர்கள் ஒன்று இணைந்து காரியங்களை செய்கிறவர்களாய் காணப்படுகிறார்கள்
ஈ 3 வியக்திகளும் ஒருமிச்சு ஒன்னாயிட்டு காரியங்கள் செய்யுது நாம் காணணும்
சரி எப்படி 3 நபர்கள் ஒன்றாய் இணைக்க முடியும்
எங்கேயான ஈ 3 வியக்திகளும் ஒன்னாய் தீர்வானாய் சாதிக்கிய
பாருங்கள் வேதாகமும் அதற்கும் விளக்கம் தருகிறது
வேத புஸ்தகம் அதுவும் நமக்கு வெளிப்படுத்தி
ஆதியாகமம்
உற்பத்தி புஸ்தகம்
குடும்பத்தினுடைய காரியத்தை குறித்து சொல்லும் பொழுது
ஒரு குடும்பத்தின் காரியம் பரையும்போ
ஆதியாகமம் 2:24 வசனத்தில் என்ன வாசிக்கிறோம்
உற்பத்தி புஸ்தகம் 2:24 வாக்கியத்தில் நாம் வாசிக்கும்போது
நாம் இங்கே வாசிக்கிறோம்
அவட நாம் வாசிக்கணும்
இது நிமித்தம் புருஷன் தன் தகப்பனையும் தன் தாயையும் விட்டு தன் மனைவியோடு இசைந்திருப்பான் அவர்கள் இருவரும் ஒரே மாம்சமா இருப்பார்கள் என்று வாசிக்கிறோம்
அவட நாம் வாசிக்கணும் அதுகொண்டு புருஷன் அப்பனையும் அம்மையையும் விட்டு பிரிஞ்சு பாரியோடு பற்றிச்சேரும் அவர் ஏக தேகமாய் தீரும்
பாருங்கள் இங்கே புருஷன் மனைவி ரெண்டு பேரும் ரெண்டு தனிப்பட்டதான சரீரம் உள்ளவர்கள்
இவடைய புருஷனும் ஸ்திரீயும் அவர் ரெண்டு வித்தியஸ்தமாய சரீரம் உள்ளவரான
அது மட்டுமல்ல தனிப்பட்டதான ஆள் தத்துவம் உள்ளவர்கள்
மாத்திரமல்ல அவர் வித்தியஸ்தமாய ஆளுத்தம் உள்ளவரான
ஆனால் இங்கே ஒரு குடும்பமாக ஒரு திருமணத்திலே அவர்கள் இணைக்கப்பட்ட பொழுது
என்னால் ஒரு விவாகத்தில் அவர் ஒன்னு ஒருமிச்சு சேர்த்தது கொண்டு
அங்கே வேதாகமம் சொல்லுகிறதான காரியம் அவர்கள் ஒரே மாம்சமா இருப்பார்கள் என்று சொல்லப்பட்டிருக்கிறது
வேத புஸ்தகம் பரையுது அவர் ஏக சரீரமாய் தீர்ந்து ஏகதேகமாய் தீர்ந்து
இனி நீயும் நானும் என்று அல்ல நாம் என்று அவர்கள் சொல்லக்கூடிய காரியம் காணப்படுகிறது
இனி நீயும் ஞானும் என்ல்ல நாம் என்று அவர் பரையுது
பாருங்களா இந்த இரண்டு பேர் திருமணத்தின் நிமித்தமாக ஒன்றாக இணைக்கப்பட்டார்கள் என்று வாசிக்கிறோம்
ரெண்டு பேரும் விவாக நிமித்தம் ஒருமிச்சு சேர்க்கப்பட்டு நாம் வாசிக்கிறோம்
ஒரு விவாகத்தின் நிமித்தமாக ரெண்டு பேர் ஒன்றாக இணைக்கப்பட முடியுமானால்
ഒരു വിവാഹം മുഖാന്തരം രണ്ടുപേർ ഒന്നായി തീരുവാൻ സാധിക്കുമെന്ന് വരികിൽ
ദൈവത്തിൽ ഇന്ന് മൂന്ന് നമ്പറുകൾ പിതാവായ ദേവൻ കുമാരനായ ദേവൻ പരിശുദ്ധാവിയായ ദേവൻ ഒന്നായി ഇണയ്ന്ന് അവർ ഒന്നായി செயல்படுகிறதை നാം വാസിക്കുന്നു.
ദൈവത്തിൽ പിതാവായ ദൈവം പുത്രനായ ദൈവം പരിശുദ്ധാത്മാവായ ദൈവം അവർ ഒരുമിച്ച് ഒന്നായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
അവർ മൂന്ന് പേരും ചേർന്ന് ഒരു ഐഡന്റിറ്റി അവർ വെളിപ്പെടുത്തുകിറാർകൾ.
അവർ മൂന്ന് പേരും ചേർന്ന് ഒരു വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുകയാണ്.
ആണാൽ അവരുടെ തനിപ്പെട്ടതാണ് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി ഒരുപോലെ നഷ്ടപ്പെട്ടു പോവതില്ല.
എന്നാൽ അവരുടെ വ്യത്യസ്തമായ അവരുടെ തനതായ വ്യക്തിത്വങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല.
പ്രിയമാനുള്ള ദേവൻ നമുക്ക് വേദാഗമം ചൊല്ലി തരുകതാണ് സത്യം. ദേവൻ ഒരുവരേ ദേവൻ അവർ ഐക്യമുള്ളവരായി കാണപ്പെടുകാരും.
പ്രിയമുള്ളവരെ, വേദപുസ്തകം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവം അവൻ ഒരു ഏക ദൈവമാണ്. അവർ ഐക്യമുള്ള ദൈവമാണ്.
ഇന്ന് ത്രിയേക ദേവനുടേ കാര്യത്തെ പാർക്കുമ്പോഴത് മൂന്ന് തനിപ്പെട്ടതാണ് പേഴ്സണാലിറ്റി ഉള്ള ദൈവനായി അവർ കാണപ്പെടുകാരും.
ഈ ത്രിയേക ദൈവത്തെ കുറിച്ച് നാം കാണുമ്പോൾ അവർ വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളുള്ളവരായിട്ട് നാം കാണുന്നു.
നാം ഇങ്ങനെ വാസിക്കൂടിയതാണ് കാര്യം.
നാം ഇവിടെ വായിക്കുന്ന കാര്യം
നാം പാർക്കുമ്പോഴത് പിതാവായ ദേവനുടേ കാര്യത്തെ നാം വാസിക്കുന്നു. ഇങ്ങനെ പാർക്ക മുടിയും
പിതാവായ ദൈവത്തിന്റെ കാര്യം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും.
കുമാരനുടേ കാര്യത്തെ നാം കുമാരനും ദേവനായി കാണപ്പെടുകാർ,
പുത്രനും ദൈവമായിട്ട് കാണപ്പെടുന്നു.
നാം ഇങ്ങനെ പരിശുദ്ധാവിയാകിയ ദേവനുടേ കാര്യത്തെ നാം വാസിക്കുന്നു.
പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ കാര്യം നാം വായിക്കുന്നു.
ഇത് മൂന്ന് കാര്യങ്ങളെ കുറിച്ച് നാം പാർക്കുമ്പോഴത്
ഈ മൂന്ന് കാര്യങ്ങളെയും നാം വായിക്കുമ്പോൾ
നാം ഇന്നും പാർക്കക്കൂടിയതാണ് മറ്റൊരു കാര്യം. Father is not a son.
നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പിതാവ് പുത്രനല്ല.
അത് മാത്രമല്ല, സൺ ഇസ് നോട്ട് ദ ഹോളി സ്പിരിറ്റ്.
മാത്രമല്ല, പുത്രൻ പരിശുദ്ധാത്മാവല്ല.
അത് മാത്രമല്ല, പരിശുദ്ധാവി പിതാവാണവരല്ല.
മാത്രമല്ല, പരിശുദ്ധാത്മാവ് പിതാവുമല്ല.
മൂന്ന് പേരും തനിപ്പെട്ടതാണ് തനിപ്പെട്ടതാണ് നബർകൾ.
മൂന്ന് പേരും വ്യത്യസ്തമായ വ്യക്തികളാണ്.
അത് മാത്രമല്ല, തനിപ്പെട്ട ആൾ തത്വമുള്ളവരായി കാണപ്പെടുകാറില്ല.
മാത്രമല്ല, അവർ വ്യത്യസ്തമായ വ്യക്തിത്വങ്ങൾ ഉള്ളവരാണ്.
തനിപ്പെട്ട ആൾ തത്വം ഉള്ളവരായി കാണപ്പെട്ടാലും അവർ ഒന്നായി ഇണയ്ന്ന് അവർ കാര്യങ്ങളെ ഒരു യൂണിറ്റിയോട് കൂടെ അവർ കാര്യങ്ങളെ ചെയ്യുകിറാർകൾ.
അവർ വ്യത്യസ്തമായ വ്യക്തിത്വങ്ങൾ ഉള്ളവരായിട്ട് കാണപ്പെട്ടാലും അവർ ഒരുമിച്ച് ഒരുമയുടെ ഐക്യമത്യത്തോടു കൂടെ പ്രവർത്തിക്കുന്നത് നാം കാണുന്നു.
പിതാവാകിയ ദേവൻ, കുമാരനാകിയ ദേവൻ, പരിശുദ്ധാവിയാകിയ ദേവൻ ഇണയ്ന്ന് ദൈവത്വവുമായ വെളിപ്പെടുകിറത്.
പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം അവർ ഒരുമിച്ച് ചേർന്ന് ദൈവത്വത്തെ വെളിപ്പെടുത്തുന്നു.
പ്രിയമാനവളെ, നാം ഇന്ന് ത്രിയേക ദേവനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോഴത്
പ്രിയമുള്ളവരെ, ഈ ത്രിയേക ദൈവത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ
മൂന്ന് പേരും സരിസമമാണ് നബർകൾ.
ഈ മൂന്ന് പേരും സമത്വമുള്ള വ്യക്തികളാണ്.
കോ ഈക്വൽ,
അവർ സമത്വമുള്ളവരാണ്.
അത് മാത്രമല്ല, കോ എക്സിസ്റ്റന്റ്. മൂന്ന് പേരും എപ്പോഴും ഇരിക്കക്കൂടിയവരായി കാണപ്പെടുകാറും.
മാത്രമല്ല, അവർ എപ്പോഴും ഉള്ളവരായിട്ട് നാം കാണുന്നു.
പറഞ്ഞ നാം പിതാവായ ദേവനെ കുറിച്ച് നാം വാസിക്കുമ്പോഴത്
പിതാവായ ദൈവത്തെ കുറിച്ച് നാം വായിക്കുമ്പോൾ
അവർ സർവ്വശക്തിയുള്ളവരെ വാസിക്കുന്നു.
അവൻ സർവ്വശക്തിയുള്ളവനാണെന്ന് നാം വായിക്കുന്നു.
അവർ എല്ലാ ഇടങ്ങളിലും ഓംനി പ്രസൻസ് എന്ന് വാസിക്കുന്നു.
അവൻ സർവ്വവ്യാപിയാണെന്ന് നാം വായിക്കുന്നു.
അത് മാത്രമല്ല, എല്ലാവരെയും അവർ അറിഞ്ഞിരിക്കുന്നു എന്ന് വാസിക്കുന്നു.
മാത്രമല്ല, അവൻ സകലവും അറിഞ്ഞിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു.
നാം കുമാരനെ കുറിച്ച് നാം വാസിക്കുമ്പോഴത്
നാം പുത്രനെ കുറിച്ച് വായിക്കുമ്പോൾ
നാം കുമാരനും സർവ്വശക്തിയുള്ളവരായി കാണപ്പെടുകാരും.
പുത്രനും സർവ്വശക്തിയുള്ളവനായിട്ട് കാണുന്നു.
അത് മാത്രമല്ല, എല്ലാ ഇടങ്ങളിലും അവർ നിറഞ്ഞവരായി കാണപ്പെടുകാരും.
മാത്രമല്ല, എല്ലാ സ്ഥലത്തും താൻ നിറഞ്ഞവനായിട്ട് നാം കാണുന്നു.
അവർ എല്ലാവരെയും അറിഞ്ഞവരായും കാണപ്പെടുകാർ.
എല്ലാം അറിഞ്ഞവനായിട്ടും നാം കാണുന്നു.
പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം വാസിക്കുമ്പോഴും
പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം വായിക്കുമ്പോഴും
അവർ നമുക്ക് ബലം തരുകാർ എന്ന് കൂടെ നാം വാസിത്തു.
അവൻ നമുക്ക് ബലം തരുന്നു എന്ന് നാം വായിച്ചു.
അത് മാത്രമല്ല, അവർ എല്ലാ ഇടങ്ങളിലും ഇരിക്കക്കൂടിയവരായി കാണപ്പെടുകാർ.
മാത്രമല്ല, താൻ എല്ലാ സ്ഥലത്തും ഉള്ളവനായിട്ട് നാം വായിക്കുന്നു.
അത് മാത്രമല്ല, അവർ എല്ലാവരെയും അറിഞ്ഞവരായി കാണപ്പെടുകാർ.
മാത്രമല്ല, താൻ എല്ലാം അറിഞ്ഞവനായിട്ടും നാം കാണുന്നു.
പിതാവായ ദേവൻ, കുമാരനായ ദേവൻ, പരിശുദ്ധാകിയ ദേവൻ അവർ എല്ലാവരും ഈക്വലായി കാണപ്പെടുകാറുകൾ.
പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം അവർ തുല്യ സമത്വമുള്ളവരായിട്ട് നാം കാണുന്നു.
ആണാലും നാം കറ്റുകൊള്ള വേണ്ടിയതാണ് ഒരു കാര്യം.
എന്നാലും നാം മനസ്സിലാക്കേണ്ടത്, നാം പഠിക്കേണ്ടതായ ഒരു കാര്യം,
അവർ സ്ഥാനത്തിലെ എല്ലാവരും അവർ സരിസമമായി കാണപ്പെട്ടാലും
അവർ സ്ഥാനത്തിൽ അവർ എല്ലാവരും തുല്യതയുള്ളവരായിട്ട് ശരിയായിട്ട് നാം കാണുന്നുവെങ്കിലും
ആണാൽ അവരുടെ സെയിൽപാട് ഫംഗ്ഷനാലിറ്റിയിലെ അവർ ഡിഫറൻസ് എടുക്കരുത്.
എന്നാൽ അവരുടെ പ്രവർത്തികളിൽ വ്യത്യസ്തതയുണ്ട് നാം ചിന്തിക്കുക.
വ്യത്യാസമാണ് കാര്യങ്ങൾ ചെയ്യക്കൂടിയവരായി കാണപ്പെടുകിറാർകൾ.
വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നാം കാണുന്നു.
പൊസിഷണൽ ഈക്വാലിറ്റി ആൻഡ് ഹാവിംഗ് ഫങ്ഷണൽ ഡിഫറൻസ്.
സ്ഥാനീയമായി തുല്യരാണെങ്കിലും അവരുടെ പ്രവർത്തികളിൽ വ്യത്യസ്തത നാം കാണുന്നു.
ശരി, അത് നാം എപ്പിടി ചിന്തിക്കാൻ മുടിയും?
നമുക്ക് അതെങ്ങനെ ചിന്തിക്കുവാനായിട്ട് സാധിക്കും?
നാം ഒന്ന് യോഹന്നാൻ 4:10
ഒന്ന് യോഹന്നാൻ നാലാം അധ്യായം പത്താം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ
പിതാവാണവർ കുമാരനെ അനുപ്പിനാർ,
പിതാവായ ദൈവം പുത്രനെ അയക്കുന്നു,
എതിർക്കാക അനുപ്പിനാർ,
എന്തിനാണ് അയച്ചത്?
നമുക്കാകെ കൃപാധാര ബലിയാക അവരെ അനുപ്പിനാർ, വാസിക്കുന്നു
നമ്മുടെ പാപങ്ങൾക്ക് പ്രാശ്ചിത്തമായിട്ട് താൻ അയക്കുന്നു.
പാരുങ്ങൾ, പിതാവാണവർ കുമാരനെ അങ്ങേ അനുപ്പുകൃതയെ നാം വാസിക്കുന്നു.
നോക്കുക, പിതാവ് പുത്രനെ അയക്കുന്നതായിട്ട് നാം വായിക്കുന്നു.
ഒരു ബലിയാക തമ്മെ താമേ ഒപ്പുകൊടുക്കത്തക്കതാ നിലമ്പില അവർ അനുപ്പുകരാർ,
തന്നെ തന്നെ പ്രാശ്ചിത്തമാകുവാൻ തക്കണം അയക്കുന്നതായിട്ട് നാം കാണുന്നു.
ശരി, കുമാരൻ എന്ന ചെയ്ത
പുത്രൻ എന്താണ് ചെയ്തത്?
നാം വഴക്കമായി വാസിക്കുന്ന ഫിലിപ്പിയർ നിർമ്മം രണ്ടാം അധികാരത്തിന് നേരം നമ്മൾ കടന്നു വരുമ്പോൾ,
നാം വായിക്കുന്ന ഫിലിപ്പി ലേഖനം രണ്ടാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ
അങ്ങനെ 6 മുതൽ 8 വരെയുള്ളതാണ് വസനങ്ങളിൽ വാസിക്കുമ്പോൾ,
അവിടെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ
നാം വാസിക്കുന്ന 7 വസനത്തിലെ വാസിക്കും, തമ്മെ താമേ വെറുമയാക്കിനാർ എന്ന് വാസിക്കും,
തന്നെ തന്നെ ഒഴിച്ചു എന്ന് നാം വായിക്കുന്നു,
അവർ അടിമയൻ രൂപം എടുത്താർ എന്ന് വാസിക്കും,
താൻ ദാസരൂപം എടുത്തു നാം വായിക്കുന്നു,
അവർ മനുഷ്യ സായിലാണാർ എന്ന് വാസിക്കും,
താൻ മനുഷ്യ സാദൃശ്യത്തിലായെന്ന് നാം വായിക്കുന്നു,
മരണപര്യന്തം തമ്മെ താമേ താഴ്ത്തിനാർ എന്ന് വാസിക്കും,
മരണത്തോളം തന്നെ താൻ താഴ്ത്തി എന്ന് നാം വായിക്കുന്നു.
പാരുങ്ങൾ, ഇതെല്ലാം വാസിക്കുമ്പോൾ ഒരുവേള പിതാവാകിയ ദേവനെ വിടെ കുമാരനാകിയ ദേവൻ ഒരു താഴ്ന്നു പോണവരാ എന്ന് നാം ചിന്തിക്കൂടിയതാണ് ചിന്തനയെ നമുക്ക് വരക്കൂടും.
ഇതൊക്കെയും നാം വായിക്കുമ്പോൾ പിതാവായ ദൈവത്തിൽ നിന്ന് താൻ കുറഞ്ഞു പോയോ എന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധ്യതയുണ്ട്.
അത് മാത്രം കുമാരൻ ഗസ്തമന തോട്ടത്തിലെ
മാത്രമല്ല, പുത്രൻ ഗസ്തമന തോട്ടത്തിൽ വെച്ച് എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറണമെന്ന് പറയുന്നു.
അത് മാത്രമല്ല, അവർ കൽവാർ സിലവിൽ കൈവിട്ടു അവർ കതറുകാർ.
മാത്രമല്ല, കാൽവരി ക്രൂശിൽ ഇരുന്നുകൊണ്ട് എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് താൻ നിലവിളിക്കുന്നു.
ഇത് ഒരുവേള നമ്മുടെ മനുഷ്യമാണ് അറിവിൻ മൂലമാകെ ഇതെല്ലാം ചിന്തിച്ചാൽ നമുക്ക് എപ്പിടി തോന്നുന്ന പിതാവാകിയ ദേവൻ രൊമ്പ പെരിയവർ, ആണോ കുമാരനാകിയ ദേവൻ അവരുടെ കൊഞ്ച്
നമ്മുടെ മാനുഷിക ചിന്തയിൽ നാം ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പിതാവായ ദൈവം മുകളിലും പുത്രനായ ദൈവം അതിന്റെ താഴെയുള്ളതുമായിട്ട് ചിന്തിക്കുവാനായിട്ട് സാധ്യതയുണ്ട്.
ആണാൽ നാം കറ്റുകൊള്ളുന്ന വേദം നമുക്ക് കറ്റുതരുകാണ് കാര്യം.
എന്നാൽ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം,
കുമാരൻ ചെയ്തതാണ് കാര്യം,
പുത്രൻ ചെയ്ത കാര്യം
വോളണ്ടറി സബോർഡിനേഷൻ,
അത് സ്വയമായ സമർപ്പണമായിരുന്നു.
അവർ തന്നെ താനേ അവർ കീഴ്പ്പെടുന്നവരായിരുന്നാൽ
താൻ തന്നെ തന്നെ കീഴ്പ്പെടുത്തിയതായിട്ട് നാം കാണുന്നു.
പിതാവാകിയ ദേവനെ വിടെ കുമാരനാകിയ ദേവൻ എന്ത് വിധത്തിൽ ഇൻഫീരിയർ ഉള്ളവരല്ല,
പിതാവായ ദൈവത്തെക്കാളും പുത്രനായ ദൈവം ഏതെങ്കിലും രീതിയിൽ കുറഞ്ഞവനല്ല.
അവർ രണ്ടുപേരും പൊസിഷനിൽ അവർ രണ്ടുപേരും സരിസമമായി
സ്ഥാനീയമായിട്ട് അവർ രണ്ടുപേരും തുല്യരായിട്ട് നാം കാണുന്നു.
ആണാൽ അവർ സേൽപ്പെടുകാണ് ഇതിലെ വ്യത്യാസമുണ്ട്.
എന്നാൽ അവരുടെ പ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്.
അത് ഏനെങ്കിൽ അവർ വോളണ്ടറി സബോർഡിനേഷൻ അങ്ങേ കാണപ്പെടുകയാണ്.
കാരണം അതിന് അവരുടെ സ്വയമായ സമർപ്പണം നാം അവിടെ കാണുകയാണ്.
അത് മാത്രമല്ല ഫിലിപ്പിയർക്കുള്ള നിർബത്തിൽ വാസിക്കുമ്പോൾ,
ഫിലിപ്പി ലേഖനത്തിൽ നാം വായിക്കുമ്പോൾ
കുമാരൻ പിതാവെ മഹിമപ്പെടുത്തിനാർ,
പുത്രൻ പിതാവിനെ മഹിമപ്പെടുത്തുന്നു.
ആണാൽ പിതാവാണ് അവർ എന്നെ ചെയ്താൽ,
എന്നാൽ പിതാവ് എന്താണ് ചെയ്തത്?
അത് തുടർന്ന് നാം വായിക്കുമ്പോൾ കുമാരനെ പിതാവാണ് അവർ മഹിമപ്പെടുത്തിനാർ എന്ന് വാസിക്കുന്നു.
പുത്രനെ പിതാവ് മഹത്വപ്പെടുത്തുന്നതായിട്ട് നാം കാണുന്നു.
ഇപ്പോൾ ഉയർത്തെഴുന്ന ക്രിസ്തു എങ്ങനെ ഇരിക്കാർ?
ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എവിടെയാണുള്ളത്?
അവർ മഹിമയിലെ ഇരിക്കാർ,
താൻ മഹത്വത്തിലായിരിക്കുന്നു.
പ്രിയമാണുള്ള കുമാരനും പിതാവും എന്ത് വിധത്തിലും അവർ എല്ലാ സൂഴലുകളിലും കോ ഈക്വലായി കാണപ്പെടുകാറുകൾ.
പിതാവും പുത്രനും എല്ലാ സാഹചര്യങ്ങളിലും അവർ തുല്യരായിട്ട് നാം കാണുന്നു.
ശരി, പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ,
പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ
നാം വേദത്തിലെ വാസിക്കുന്നു,
വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു,
പിതാവാണവർ പരിശുദ്ധാവയാണവരെ അനുപ്പിനാർ എന്ന് വാസിക്കുന്നു.
പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ചു എന്ന് നാം വായിക്കുന്നു.
അത് മാത്രമല്ല കുമാരനും പരിശുദ്ധാവയാണവരെ അവരെ അനുപ്പുകരാർ എന്ന് വാസിക്കുന്നു.
പുത്രനും പരിശുദ്ധാത്മാവിനെ അയക്കുന്നതായിട്ട് നാം വായിക്കുന്നു.
പരിശുദ്ധാവയാണവർ ഇന്ന് ഭൂമിയിൽ അവർ കടന്നു വരുകാർ.
പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നു.
അത് മാത്രമല്ല, ആണ്ടവരായിരിക്കുന്ന യേശു ക്രിസ്തു സ്വന്തമാണ് ഒരു വാർത്തയും.
മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു കാര്യം
പറഞ്ഞു. യോഹാൻ എഴുതുന്ന സുവിശേഷം 16:14 വസനത്തിലെ,
യോഹനാന്റെ സുവിശേഷം 16 അതിന്റെ 17 വാക്യം, വാക്യം,
അവർ എന്നുടേതിലിരുന്ന് എടുത്തു ഉങ്ങൾക്ക് അറിവിപ്പതിനാൽ എന്നെ മഹിമപ്പെടുത്തുവാർ എന്ന് വാസിക്കുന്നു.
അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും.
പരിശുദ്ധാവയാണവർ അവർ കടന്നു വരുമ്പോൾ അവർ സ്വന്തമായി പേശാതെപടിക്ക് കുമാറിന്റെ കാര്യത്തിലിരുന്ന് എടുത്ത് അവർ പേശക്കൂടിയവരായി കാണപ്പെടുകാണ്.
ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ തന്റെ സ്വയത്തിൽ നിന്ന് എടുത്ത് പറയാതെ പുത്രനിൽ കൊടുത്ത കാര്യങ്ങൾ എടുത്ത് പറയുന്നതായിട്ട് നാം കാണുന്നു.
ശരി, ഇതെല്ലാം നമ്മൾ പാക്കുമ്പോൾ അവർക്ക് സ്വന്തമായ കാര്യം ചെയ്യാതെ മാറി മാറി നമുക്ക് തോന്നക്കൂടും.
ഇതൊക്കെ നാം ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ താൻ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് നാം ചിന്തിച്ചു വന്നേക്കാം.
ഇതും അതേ നാം ചിന്തിച്ചതുപടി വോളണ്ടറി സബോർഡിനേഷൻ.
ഇതും നാം ചിന്തിച്ചതുപോലെ ഒരു സ്വയമായ സമർപ്പണമാണ്.
പറഞ്ഞു എല്ലാവരും കോ ഈക്വൽ.
ശ്രദ്ധിക്കുക, എല്ലാവരും തുല്യ സമത്വമുള്ളവരാണ്.
ശരി, നമ്മ ഒരു കുടുംബത്തിനുടേ കാര്യത്തെ നാം എടുത്തുകൊള്ളുവോം.
നമുക്ക് ഒരു കുടുംബത്തിന്റെ കാര്യം നമുക്ക് എടുത്തു നോക്കാം.
ഒരു കുടുംബത്തിലെ കണവനക്ക് ഒരു സ്ഥാനമുണ്ട്, മണവിക്ക് ഒരു കാര്യമുണ്ട്.
ഒരു കുടുംബത്തിൽ ഒരു ഭർത്താവിന് ഒരു സ്ഥാനമുണ്ട്, ഭാര്യയ്ക്കും അതുപോലെ ഒരു സ്ഥാനമുണ്ട്.
രണ്ടുപേരും ഒരു കുടുംബത്തിന് ഒരു കുടുംബം എന്ന് എടുത്തുകൊള്ളുമ്പോൾ രണ്ടുപേരും സരിസമമായി കാണപ്പെടുകാരും.
ഒരു കുടുംബം എന്ന് ആയിട്ട് നാം ചിന്തിക്കുമ്പോൾ രണ്ടുപേരും സമമായിട്ട് നാം കാണുന്നു.
ആണാൽ നാം വേദത്തിലെ വാസിക്കുമ്പോൾ മണവിയാണോ കണവനക്ക് കീഴ്പടിയ വേണ്ടും എന്ന് വാസിക്കുന്നു.
എന്നാൽ വേദപുസ്തകം വായിക്കുമ്പോൾ ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കട്ടെ എന്ന് വായിക്കുന്നു.
അതുപോലെ കണവൻ മണവിനടുത്ത് അൻപു കൂറ വേണ്ടും എന്ന് വാസിക്കുന്നു.
അതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നവനായിരിക്കണം എന്ന് നാം കാണുന്നു.
ശരി, മണവി കണവനക്ക് കീഴ്പടിയണമെന്ന് സ്വല്ലതിനാല അതിനാല മണവി വന്ന് കണവനോട് താഴ്ന്നവൾ എന്നാണ് അർത്ഥമല്ല.
ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഭാര്യ ഏതെങ്കിലും വിധത്തിൽ ഭർത്താവിനേക്കാൾ കുറഞ്ഞവനാണ് എന്ന് അതിനർത്ഥമില്ല.
അവർ രണ്ടുപേരും സരിസമമായി കാണപ്പെടുകാരും.
അവർ രണ്ടുപേരും തുല്യരായിട്ട് കാണപ്പെടുന്നു.
ഒരു വോളണ്ടറി സബോർഡിനേഷൻ,
അത് സ്വയമായ ഒരു സമർപ്പണമാണ്.
അത് മാത്രമല്ല, അവന്റെ അനുപ്രദാന കാര്യത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ
മാത്രമല്ല തന്നെ അയക്കുന്ന കാര്യത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ,
ഇപ്പൊ മണവി വീട്ടിലിരിക്കാങ്ക,
ഇപ്പോ ഭാര്യ ഭവനത്തിലായിരിക്കുന്നു,
കണവന് വീട്ടിലിരിക്കാറ്,
ഭർത്താവും ഭവനത്തിലായിരിക്കുന്നു,
വീട്ടിൽ വന്ന് ഒരു കാഫി പൊടി തീർന്നു പോച്ച്,
വീട്ടിൽ കാപ്പിപ്പൊടി തീർന്നു പോയി.
അപ്പൊ മണവി സോറാ, നിങ്ങൾ പോയി കാഫി പൊടി പോയി കടയിൽ പോയി വാങ്ങിട്ട് വാങ്ങാൻ സോറാറ്.
ഭാര്യ പറയുന്നു, നിങ്ങൾ കടയിൽ പോയി കാപ്പിപ്പൊടി വാങ്ങിട്ട് വരിക.
അപ്പൊ മണവി കണവനടത്തിൽ ഒരു വേല ചെയ്യുന്നതിനാല് മണവി ഇങ്ങ പെരിയ സ്ഥാനമോ കണവൻ ചിന്ന സ്ഥാനമോ അല്ല.
ഇവിടെ ഭാര്യ ഭർത്താവിനോട് ഒരു കാര്യം ചെയ്യുവാൻ പറഞ്ഞതുകൊണ്ട് ഭാര്യ വലിയതും ഭർത്താവ് ചെറിയതുമല്ല.
ഇത് ഒരു വോളണ്ടറി സബോർഡിനേഷൻ,
ഇത് ഒരു സ്വയമായ ഒരു സമർപ്പണമാണ്.
രണ്ടുപേരും സരിസമമായി കാണപ്പെടുകാരും.
രണ്ടുപേരും സമമായിട്ട് കാണപ്പെടുന്നു.
ആണാൽ ഒരു കാര്യത്തിനാ മറ്റവരോട് മറ്റവർ അത് വോളണ്ടറി സബോർഡിനേഷൻ അങ്ങേ കാണപ്പെടുകയും.
എന്നാൽ ഒരു കാര്യത്തിന് വേണ്ടി മറ്റൊരാൾക്ക് മറ്റൊരാളോട് അവർ സ്വയമായിട്ട് സമർപ്പിക്കപ്പെടുകയാണ്.
പറഞ്ഞു നാം ത്രിയേക ദൈവനുടേ കാര്യത്തെ നാം ചിന്തിക്കുമ്പോഴേ,
നാം ത്രിയേക ദൈവത്തിന്റെ കാര്യം നാം ചിന്തിക്കുമ്പോൾ
അവർ എല്ലാവരും കോ ഈക്വൽ,
അവരെല്ലാവരും തുല്യരാണെന്ന് നാം കാണുന്നു.
അത് മാത്രമല്ല, അവർ കോ എക്സിസ്റ്റന്റ്,
അവർ തുല്യ എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് തുല്യമായി ഉള്ളവരാണെന്ന് നാം കാണുന്നു.
അത് മാത്രമല്ല, അവർ എല്ലാ കാലങ്ങളിലും ഇരിക്കാറുണ്ട്.
മാത്രമല്ല, അവർ എപ്പോഴും ഉണ്ടായിരുന്നു.
നാം പറഞ്ഞു നാം പിതാവായ ദേവനുടേ കാര്യത്തെ നാം ഉലകത്തോട്ട് മുൻപേ ഉലകത്തോട്ടത്തിനുടേ കാര്യത്തിൽ നാം ചിന്തിക്കുന്നു.
പിതാവായ ദൈവത്തിന്റെ കാര്യം ലോകസ്ഥാപനത്തിന് മുമ്പേ നാം മുമ്പേ ഉള്ളതായിട്ട് നാം വായിക്കുന്നുണ്ട്.
കുമാരനും അങ്ങേ ഇരുന്നാർ,
പുത്രനും അവിടെ ഉണ്ടായിരുന്നു,
പരിശുദ്ധാവിയാണവരും അങ്ങേ ഇരുന്നാർ,
പരിശുദ്ധാത്മാവും അവിടെ ഉണ്ടായിരുന്നു.
ഉലകത്തിനുടേ മുടിവ് വരയ്ക്കും അവർ ഇരിക്കാറുണ്ട്.
ലോകത്തിന്റെ അവസാനം വരെ അവരുണ്ട്.
അവർക്ക് മുടിവില്ലാത്തത് കോ എട്ടാണൽ എന്ന് നാം അവരെ കുറിച്ച് നാം ചിന്തിക്കുന്നു.
അവർക്ക് അവസാനമില്ല, അവർ നിത്യരാണ് എന്ന് നാം വായിക്കുന്നു.
നാം ട്രയൂൺ ഗോഡ് എന്ന് നാം ചിന്തിക്കുമ്പോഴേ,
നാം ത്രിയേക ദൈവം എന്ന് നാം ചിന്തിക്കുമ്പോൾ
അങ്ങേ മൂന്ന് നബറുകളെ കുറിച്ച് നാം വാസിക്കുന്നു.
മൂന്ന് വ്യക്തികളെ കുറിച്ച് നാം വായിക്കുന്നു.
അവർ മൂന്ന് പേർ ഒന്നായി ഇണൈന്ന് കാര്യങ്ങൾ ചെയ്യുകാറുകൾ.
മൂന്ന് പേരും ഒരുമിച്ച് ചേർന്ന് കാര്യങ്ങൾ ചെയ്യുന്നു.
മൂന്ന് പേർക്ക് തനി തന്നെ ഐഡന്റിറ്റി ഉണ്ട്.
മൂന്ന് പേർക്കും തന്റേതായ വ്യക്തിത്വങ്ങളുണ്ട്.
ആണാൽ മൂന്ന് പേരും ഒരേ ഐഡന്റിറ്റിയാക വെളിപ്പെടത്തക്കതാണ് നിലമില ഒണ്ടിണൈന്ന് കാര്യങ്ങൾ ചെയ്യുകാറുകൾ.
എന്നാൽ മൂന്ന് പേരും ഒരുമിച്ച് അവരുടേതായ വ്യക്തിത്വങ്ങൾ വെളിപ്പെടുത്തത്തക്ക രീതിയിൽ ഒരുമിച്ച് കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നു.
അത് മാത്രമല്ല നാം ആണ്ടവരായ യേശു ക്രിസ്തു താൻ എപ്പോഴും രണ്ടാം മറുപടിയുമായി ഇന്ന് ലോകത്തേക്ക് വരുവാർ എന്ന് ചൊല്ലുമ്പോഴത്
മാത്രമല്ല കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വീണ്ടും വരുന്നതിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ
പറഞ്ഞു മാർക്ക് മത്തായിയുടെ സുവിശേഷം 24:36 അവർ സൽഗരാർ.
മത്തായിയുടെ സുവിശേഷം 24:36 നാം വായിക്കുന്നു. 36 മത്തായിയുടെ സുവിശേഷം 24:36.
അന്ത നാളെയും അന്ത നാളികയും എൻ പിതാ ഒരുവർ തവര മറ്റൊരുവനും അറിയാൻ പരലോകത്തിലുള്ള ദൂതരുകളും അറിയാറുകൾ.
ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല.
ഇന്ന വസനത്തെ നാം വെറുമണേ അവിടെ വാസിച്ചോണ
ഈ വാക്യം നാം വെറുതെ അങ്ങ് വായിക്കുകയാണെന്ന് വരികിൽ
നമുക്ക് വരക്കൂടിയതാണ് ചിന്തനയും.
നമുക്ക് വരുന്ന ചിന്ത എന്നുള്ളത്
പിതാവായ ദൈവനക്ക് മാത്രം തന്നെ തരിയോ.
പിതാവായ ദൈവത്തിന് മാത്രമേ അത് അറിയുവാനായിട്ട് സാധിക്കുന്നുള്ളൂ.
ഒരുവേള കുമാരനൊക്കെ കൂടെ തരിയാതോ?
ഓ, പുത്രനും കൂടെ അറിയുവാൻ സാധിക്കുന്നില്ലയോ?
അപ്പടി ഒരു ചിന്തനയാണത് നമുക്ക് വരക്കൂടും.
അങ്ങനെ ഒരു ചിന്ത കൂടെ നമുക്ക് വരാനായിട്ട് സാധിക്കും.
അപ്പൊ നമ്മൾ എന്നാ നെനപ്പോ പിതാവാണ് ഒരു പെരുസോ അല്ല കുമാരൻ വന്ന് അതവിടെ താഴ്ന്നവരോ എന്ന് നാം ചിന്തിക്കക്കൂടിയ ചിന്തന വരക്കൂടും.
അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ പിതാവ് വലിയതും പുത്രൻ ചെറുതുമെന്ന് നാം ചിന്തിക്കുവാനായിട്ട് സാധ്യതയുണ്ട്.
ആണ് ഇടത്തിലെ കുമാരൻ അറിയ മാട്ടാറില്ല.
ഇവിടെ പുത്രൻ അറിയുന്നില്ല എന്ന് പറയുന്നില്ല.
ഇന്നൊരിടത്തിലെ കൂടെ അതേ കാര്യത്തെ വാസിക്കാൻ മുടിയും.
മറ്റൊരു സ്ഥലത്തും ഇതേ കാര്യം വായിക്കുവാനായിട്ട് സാധിക്കും.
അപ്പോസ്തലർ 1:7 Acts 1:7
അപ്പോസ്തല പ്രവൃത്തി 1:7
നാം അങ്ങനെ വാസിക്കും.
നാം അവിടെ വായിക്കുന്നു,
അതർക്ക് അവർ പിതാവാണവർ തമ്മുടെ ആദിനത്തിലെ വൈത്തിരിക്കുന്ന കാലങ്ങളെയും வேலைகளையும் அறிகிறது, உங்களுக்கு அடுத்ததல்ல என்று வாசிக்கிறோம்.
அவன் அவரோடு, பிதாவ் தன்னை சொந்த அதிகாரத்தில் வச்சிட்டுள்ள காலங்களையோ சமயங்களையோ அறிந்தது நீங்களுக்குள்ளதல்ல.
ஆண்டவர் இங்கே அதே சாராம்சம் உள்ளதான செய்தி இங்கே சொல்லும் பொழுது ஆண்டவர் மிகவும் தெளிவாக சொல்லுகிறார், உங்களுக்கு அடுத்ததல்ல.
அதே அர்த்தமுள்ள காரியம் தெய்வம் இவட பரையும்போல் தான் பரையின்றது, இது நீங்களுக்குள்ள காரியமல்ல என்னுள்ளதான.
நமக்கு வெளிப்படுத்தப்படவில்லை. ஆண்டவராயிருக்கிற இயேசு கிறிஸ்து எப்போ வருவாருன்னு நமக்கு வெளிப்படுத்தப்படவில்லை.
கர்த்தாவாய இயேசு கிறிஸ்து எப்போ வரும் என்னுள்ளது நமக்கு வெளிப்படுத்தி தந்திட்டில்ல.
குமாரன் அறிய மாட்டார்னு அங்க சொல்லவில்லை.
பிதா புத்திரன் அறியுன்னு இல்ல என்ன பரையுன்னு இல்ல.
பாருங்க, நாம ஒரு வாக்கியத்தை மாத்திரம் வைத்துக் கொண்டு அதை நாம் விளக்க கூடாது.
ஒரு வாக்கியம் மாத்திரம் எடுத்துக்கொண்டு நாம் அதனை வியாக்கியானிக்கு பாடல.
சரி, இந்த திரியேக இந்த திருத்துவத்தை விளக்குவதற்காக அநேக காரியங்கள் எல்லாம் சொல்லப்பட்டிருக்கிறது.
திருத்துவத்தை குறித்து விவரிக்கு அநேக காரியங்கள் பரையாறுண்டு.
ஆனா அந்த எல்லா எக்ஸாம்பிள் ஒரு பெர்ஃபெக்ட் எக்ஸாம்பிள் அல்ல.
என்னால் எல்லா உதாரணங்களும் ஒரு பூர்ணமாய உதாரணங்கள் அல்ல.
அதிலே பலவிதமான குறைபாடுகள், அதை நாம் முழுவதுமாக அதை நாம் அப்படியே எடுத்துக்கொள்ள முடியாது.
அதில் பலவிதமாயுள்ள குறவுகள் உண்டு. அதுகொண்டு அது அங்கே தான் பூர்ணமாயிட்டு நமக்கு நாம் எடுக்கவானாய் சாதிக்கல.
ஆனால் அதனுடைய சாராம்சத்தை நாம் அதில் புரிந்து கொள்ள முடியும்.
ஆனால் அதன் அர்த்தம் நமக்கு மனசிலாக்கவானாய் சாதிக்கும்.
ஒரு முட்டையை எடுத்துக்கொள்ளுங்களேன்.
ஒரு முட்டை எடுக்க,
அந்த முட்டையை முழுவதுமாய் பார்த்தாலும் அது முட்டை தான்.
ஒரு முட்டை பூர்ணமாயிட்டு எடுத்தாலும் அது முட்டையான.
அந்த முட்டையினுடைய ஓட மாத்திரம் நாம் சொல்றதா இருந்தாலும் அது முட்டை தான் சொல்லுவோம்.
முட்டையோட தோடு மாத்திரம் எடுத்தாலும் அது முட்டை என்று நாம் பரையாறுண்டு.
அல்லது அதனுள்ள உள்ளே உள்ளதான வெள்ளை கரு எடுத்தாலும் அதுவும் முட்டையே தான்.
அதன் வெள்ளை மாத்திரம் எடுத்தாலும் அது முட்டையான.
அதனுடைய மஞ்சள் கரு எடுத்தாலும் அது முட்டை தான்.
அதன் உண்ணி மாத்திரம் எடுத்தாலும் அது முட்டையான.
நான் சொல்லக்கூடியதான காரியங்கள் எல்லாம் ஒரு முழுவதுமா திருத்துவத்தை முழுவதுமாய் விளக்கக்கூடியதான காரியம் அல்ல.
ஞான் பரையின உதாரணங்கள் திருத்தத்தை பூர்ணமாயிட்டு வெளிப்படுத்துவானே பற்றினா சாதிக்கின்ற உதாரணங்கள் அல்ல.
அதை நான் புரிந்து கொள்ளத்தக்கதான் நிலைமையில அது சொல்லக்கூடியதா இருக்கிறது.
அது மனசிலாகுவான வேண்டி அதன் அர்த்தத்தில் மாத்திரம் பரையணும்.
அது மாத்திரமல்ல ஒரு ஈக்குவலேட்டரல் ட்ரையாங்கிள் எடுத்தீங்கன்னா,
ஒரு துல்லிய திரிகோணம் எடுத்து நோக்குக,
அதனுடைய மூன்று பக்கங்களும் ஒரே அளவாய் காணப்படுகிறது.
அதன் மூணு அற்றங்களும் ஒரே அளவில் நாம் காணணும்.
அதனுடைய எல்லா ஆங்கிள்ஸும் ஒரே மாதிரியாய் காணப்படுகிறது.
அதன் கோணுகளும் எல்லாம் ஒரே அளவில் நாம் காணணும்.
திரியேக தேவன் எல்லா மூன்று நபர் ஆள் தத்துவங்களும் ஒரே கோ ஈக்குவலாய் காணப்படுகிறார்கள்.
மூணு வியக்தித்வங்களும் ஒருபோல உள்ளதாயிட்டு நாம் காணணும்.
அது மாத்திரம் கோ எக்ஸிஸ்டன்ட் ஆய் காணப்படுகிறார்கள்.
அது எப்பொழுதும் உள்ளதாயிட்டு நாம் ஒருமிச்சு உள்ளதாயிட்டு நாம் காணணும்.
அது மாத்திரமல்ல எப்பொழுதும் கோ எட்டானலாயும் காணப்படுகிறார்கள்.
அவர் ஒருமிச்சு நித்தியமாயிட்டுள்ளதான நாம் காணணும்.
பிரியமானவர்களே, இந்த திரியேக தேவன் நமக்கு நம்முடைய ரட்சிப்பிலே அவர் உதவி செய்கிறவராய் இருக்கிறார்.
பிரியமானவரே, திரியேக தெய்வம் நம்முடைய ரட்சையில் அவர் சகாயிக்கணும்.
அது மாத்திரமல்ல நம்முடைய ஜப வாழ்க்கையிலே நமக்கு உதவி செய்கிறார்.
மாத்திரமல்ல நம்முடைய பிரார்த்தனா ஜீவத்தில் நம்மை சகாயிக்கணும்.
ஒவ்வொரு நாளும் நம்மை மூன்று பேருடைய கிரியைகளானது நம்மை நடத்தக்கூடியதா இருக்கிறது.
மூன்று பேருடையும் பிரவர்த்திகள் நம்மை ஓரோ தூசமும் வழி நடத்தணும்.
சரி, நம் இந்த பரிசுத்தாவினை குறித்து நாம் சிந்திக்கும் பொழுது,
பரிசுத்தாத்மாவினை குறித்து நாம் சிந்திக்கும் போது,
இப்பொழுது நாம் பரிசுத்தாவையானவர் இந்த உலகத்திலே வந்ததனுடைய காரியங்களை குறித்து நாம் சிந்திக்க போகிறோம்.
பரிசுத்தாத்மாவை ஈ லோகத்திலேக்கு வந்த காரியங்களை குறித்து நாம் சிந்திக்கான் போகையாணு.
சரி, அப்படி நாம் சிந்திக்கும் பொழுது,
அங்கே நாம் சிந்திக்கும் போது,
சரி, பரிசுத்தாவையான நமக்கு தெரியும் புதிய ஏற்பாட்டில் பரிசுத்தாவினுடைய காரியங்கள் எல்லாம் நம்ம நிறைய வாசிக்கிறோம்.
புதிய நியமத்தில் பரிசுத்தாத்மாவின் காரியங்கள் அநேகம் நமக்கு வாய்க்குவானாய் சாதிக்கும்.
சரி, பழைய ஏற்பாட்டில் பரிசுத்தாவையானவருடைய காரியங்கள் எப்படி காணப்பட்டது?
பழைய நியமத்தில் பரிசுத்தாத்மாவின் காரியங்கள் எங்கேயான நாம் காணுது?
நாம் பழைய ஏற்பாட்டில் நாம் வாசிக்கும் பொழுது,
பழைய நியமத்தில் நாம் வாய்க்கும்போ,
நாம் ஏற்கனவே வாசித்தபடி ஆண்டவர் தன்னுடைய சிருஷ்டிப்பிலே நாம் பரிசுத்த ஆவியானவரை குறித்து நாம் அங்கே வாசிக்கிறோம்.
பழைய நியமத்தில் சிருஷ்டியோட பரிசுத்தாத்மாவை நாம் வாய்க்கணும்.
நாம் ஆதியாகமம் 1 2 வசனத்திலே வாசிக்கும் பொழுது தேவ ஆவியானவர் அங்கே அசவாடி கொண்டிருந்தார் என்று வாசிக்கிறோம்.
உற்பத்தி புஸ்தகம் 1:2 வாக்கியத்தில் வாய்க்கும்போது தேவத்தின் ஆத்மாவோட பரிவர்த்திச்சு கொண்டிருந்த நாம் வாய்க்கணும்.
அது மாத்திரமல்ல ஆதியாகமம் 6:3 வசனத்திலே நாம் வாசிக்கும் பொழுது,
மாத்திரமல்ல உற்பத்தி புஸ்தகம் 6:3 வாக்கியத்தில் நாம் வாய்க்கும்போ,
அங்கே நோவாவுடைய காலத்திலே ஜனங்கள் அநேக அக்கிரமங்களும் அநியாயங்களும் செய்து கொண்டிருந்த பொழுது,
அவருடைய நோஹியட காலத்தில் ஜனங்கள் அநேக அக்கிரமங்களும் அதிகிரமங்களும் செய்து கொண்டிருந்த சமயத்து,
தேவன் சொல்லுகிறதான காரியம்,
தெய்வம் பரையின ஒரு காரியம்,
என் ஆவி இந்த மனுஷனோடு கூட போராடுவதில்லை என்று சொல்லுகிறார்.
என் ஆத்மாவு சதா காலமும் வாதிச்சு கொண்டிருக்கலாம்.
தேவனை தள்ளி ஜனங்கள் வாழ்ந்து கொண்டிருந்ததான காலம்,
தெய்வத்தை திரஸ்கரிச்சு கொண்டு ஜனங்கள் ஜீவிச்சிருந்த ஒரு சமயம்,
அப்படிப்பட்டதான காலத்திலே தேவன் சொல்லுகிறதான காரியம், என் ஆவி தேவன் இந்த மனுஷனோடு கூட போராடுவது
சொல்லுகிறார். ஞானால்பூர்ணனாய் தீர்ந்து நாம் வாய்க்கையான
பாருங்கள் அந்த ஒரு பெரிய இஸ்ரவேல் ஜனங்களை வழி நடத்தத்தக்கதான் நிலைமையிலே ஆவியானவர் அவனோடு கூட இருந்து அவனை நிரப்பி அவனை நடத்தக்கூடியவராய் காணப்பட்டார்
ஆ வலிய இஸ்ரேல் ஜனத்தை நயிக்குவான் கோணம் தேவத்தின் ஆத்மாவ் தன்னில் வசிச்சு தன்னை நிறைக்கின்றாய்ட்டு நாம் வாய்க்கணும்
அது மாத்திரமல்ல 2 சாமுவேல் 23 அதிகாரம் 2 வசனத்துல நீங்க வாசிக்கும் பொழுது
மாத்திரமல்ல 2 சாமுவேல் 23 அதிகாரம் 2 வாக்கியத்தில் நாம் வாய்க்கும்போது
அங்கே ராஜாவாகிய தாவீதினுடைய கடைசி நாட்களிலே
தாவீதாய ராஜாவின் அவசான நாளுகளில்
அவன் கடைசியாய் சொல்லக்கூடியதான வார்த்தைகள்
நான் அவசானமாயிட்டு பரஞ்சு வந்திருந்த காரியங்கள்
அவன் அங்கே சொல்லுகிறான் கர்த்தருடைய ஆவியானவர் என்னை கொண்டு பேசினார் என்று வாசிக்கிறோம்
2 வாக்கியத்தில் யெகோவாவுடைய ஆத்மாவ் என்னில் சம்சாரிக்கும் நாம் வாய்க்கணும்
பாருங்கள் கர்த்தருடைய ஆவியானவர் தாவீதை வழிநடத்தக்கூடியவராய் காணப்பட்டார்
நோக்குக தெய்வத்தின் ஆத்மாவ் தாவீதின வழி நடத்தினாய்ட்டு நாம் காணணும்
நாம் அறிந்திருக்கபடி நாம் சங்கீதம் 51 சங்கீதத்திலே
நாம் அறிந்த போல 51 சங்கீர்த்தனத்தில்
அங்கே பத்சேபாள் நடத்தில தாவீது செய்ததான பாவத்து நிமித்தமாக மனம் திரும்பி அவன் அவன் எழுதுகிறதான சங்கீதம்
பத்சேபாவுடைய பாவத்தோடுள்ள பந்தத்தில் தான் மானசாந்திரப்பட்டு எழுதின ஆ சங்கீர்த்தனத்தில்
அங்கு 11 வசனத்தில் என்ன வாசிக்கும் பொழுது
அதிலே 11 வாக்கியத்தில் நாம் வாசிக்கும்போ
உமது பரிசுத்தாவியை என்னிடத்திலிருந்து எடுத்துக் கொள்ளாமலும் இருக்கும் என்று வாசிக்கிறோம்
நின்ற பரிசுத்தாத்மாவினை என்னிலிருந்து எடுக்கையும் அரிதே என் நாம் வாய்க்கணும்
அது மாத்திரமல்ல நீங்கள் 2 பேதுரு 1 அதிகாரம் 21 வசனத்திலே வாசிக்கும் பொழுது
மாத்திரமல்ல 2 பத்ரோஸ்
1 அதிகாரம் 21 வசனம்
1 அத்தியாயம் 21 வாக்கியம் நாம் வாய்க்கும்போ
அந்த வசனத்தை நாம் வாசிக்கலாம்
ஆ வாக்கியம் நமக்கு வந்து வாய்க்காம்
2 பேதுரு 1 அதிகாரம் 21 வசனம்
2 பத்ரோஸ் 1 அத்தியாயம் 21 வாக்கியம்
தீர்க்க தரிசனமானது ஒரு காலத்திலும் மனுஷனுடைய சித்தத்தினாலே உண்டாகவில்லை தேவனுடைய பரிசுத்த மனுஷர்கள் பரிசுத்த ஆவியினாலே ஏவப்பட்டு பேசினார்கள் என்று வாசிக்கிறோம்
பிரவச்சனம் ஒரிக்கலும் மனுஷன் இஷ்டத்தால் வந்ததல்ல தெய்வ கல்பனையால் மனுஷர் பரிசுத்தாத்ம நியோகம் பிராபிச்சுட்டு சம்சாரிச்சது அத்தே
நாம் பழைய ஏற்பாட்டு காலத்தில் அநேக தீர்க்க தரிசிகளையும் அநேக தீர்க்க தரிசனங்களையும் குறித்து நாம் வாசிக்கிறோம்
பழைய நியம காலகட்டத்தில் அநேக பிரவாச்சகன்மாரையும் பிரவச்சனங்களும் நமக்கு காணுவானாய்ட்டு சாதிக்கும்
கர்த்தருடைய வேதம் மிகவும் தெளிவாய் சொல்லுகிறது அந்த அவர்கள் சொன்னதான தீர்க்க தரிசனங்கள் எல்லாம் பரிசுத்த ஆவியினாலே ஏவப்பட்டு அவர்கள் எழுதினார்கள் என்று பேசினார்கள் என்று வாசிக்கிறோம்
தெய்வத்தின் வசனம் வளரே வியக்தமாய்ட்டு பரவுகையான அதொக்கேயும் பரிசுத்தாத்மாவின் நியோகம் பிராபிச்சு அவர் எழுதியதான் பரஞ்சதான
சரி ஆனால் பல பழைய ஏற்பாட்டு காலத்திலே பரிசுத்தாவியானவருடைய நிலைமை காரியங்களை குறித்து நாம் சிந்திக்கும் பொழுது
பழைய நியம காலகட்டத்தில் பரிசுத்தாத்மாவின் காரியங்களை குறித்து நாம் சிந்திக்கும் போது
அவர் முழுவதுமாக பர்மனன்டாய் ஃபுல் டைம் அங்க இருந்ததாக நான் வாசிக்கவில்லை
பரிசுத்தாத்மாவு அவடே எப்பொழுதும் அவடே வசிக்கின்றதாயிட்டு நாம் வாசிக்கணும் காணுന്നില്ല
அவர் வருவதும் போவதுமாய் காணப்பட்டார்
பரிசுத்தாத்மாவு வந்தும் போவதுமாயிட்டான நாம் காணுது
அது மட்டுமல்ல பரிசுத்தாவியானவருடைய கிருபை எல்லாருக்கும் அருளப்படவில்லை
பரிசுத்தாத்மாவின் கிருபை எல்லாருக்கும் லபிச்சதாயிட்டு நாம் காணுന്നില്ല
அது மட்டுமல்ல எல்லாரும் பரிசுத்தாவியானவருடைய காரியங்களை அவர்கள் அறிந்து கொண்டவர்களாய் காணப்படவில்லை
எல்லாரும் பரிசுத்தாத்மாவின்ற காரியத்தை குறித்து அறிஞ்சதாய்ட்டு நாம் காணுന്നില്ല
அது மட்டுமல்ல அவர் மற்றவர்களோடு நிரந்தரமாகவும் வாசம் பண்ணவில்லை
மாத்திரமல்ல அவர் மற்றவர்களோடு கூட நிரந்தரமாயிட்டு வசிக்கின்றதாயிட்டு எப்பொழுதும் வசிக்கின்றதாயிட்டு நாம் காணுന്നില്ല
அல்லது ஒரு சிலதான ஸ்பெசிபிக் பர்பஸுக்காக ஆவியானவர் அவர்களுக்கு கொடுக்கப்பட்டதை நாம் வாசிக்கிறோம்
ஒரு பிரத்யேக ஆவசியத்தின் வேண்டி பரிசுத்தாத்மாவினை அவிட நல்கப்படுவதாயிட்டான நாம் காணுது
ஆனால் புதிய ஏற்பாட்டினுடைய காரியங்களுக்குள்ளே நாம் கடந்து வரும் பொழுது
என்னால் புதிய நியமத்திலே காரியங்களுக்கு நாம் கடந்து வரும்போது
அதிலிருந்து நாம் வித்தியாசமான காரியங்களை நாம் படிக்கிறோம்
அதிலிருந்து வித்தியஸ்தமான காரியங்களை நாம் படிக்கிறான்
அந்த புதிய ஏற்பாட்டில் சத்தியம்
புதிய நியமத்தின் சத்தியம்
அவர் என்றென்றைக்கும் நம்மோடு கூட இருக்கிறவராய் அவர் காணப்படுகிறார்
தான் என்னென்றைக்கும் நம்மோடு கூட இருக்கிறவனாய்ட்டு நாம் காணணும்
சரி அதற்கு முன்பாக ஒரு சில காரியங்கள் உண்டு
அதுக்கு முன்பாய்ட்டு சில காரியங்கள் உண்டு
புதிய ஏற்பாட்டிலே நாம் கடந்து வரும் பொழுது
புதிய நியமத்திலேக்கு நாம் கடந்து வரும்போ
பாருங்க ஆண்டவரா ஏன் பரிசுத்தாவியானவர் உடனடியாக முழு புதிய ஏற்பாட்டில் நாம் கடந்து வரும் பொழுது ஆண்டவராக இருக்கிற இயேசு கிறிஸ்துனுடைய இந்த மாம்சீக பிறப்பிலே அவருடைய காரியத்தை நாம் வாசிக்கிறோம்
புதிய நியமத்திலேக்கு கடந்து வரும் தெய்வம் கர்த்தாவாய் இயேசு கிறிஸ்து ஈ லோகத்திலேக்கு ஜனிச்ச காரியத்தில் பரிசுத்தாத்மாவினை நாம் வாசிக்கணும்
அது மாத்திரமல்ல அவர் ஞானஸ்நானம் பெற்று கரையேறின உடனே பரிசுத்தாவியானவர் அவர் மேல இறங்கினார் என்று வாசிக்கிறோம்
மாத்திரமல்ல பரிசுத்தா கர்த்தாவாய் இயேசு கிறிஸ்து ஸ்நானப்பட்டு கயறும்போ பரிசுத்தாத்மாவ் தன் மேலேக்கு இறங்கி வருது நாம் வாசிக்கணும்
அதை தொடர்ந்து அவருடைய ஊழியங்களுடைய எல்லா காரியங்களையும் வாசிக்கும் பொழுது பரிசுத்தாவியானவருடைய கிருபையும் கிரியையும் அவரோடு
வாக்கியம் പുരുഷാരത്തിൽ പലരും ക്രിസ്തു വരുമ്പോൾ ഇവൻ ചെയ്തതിൽ അധികം അടയാളം ചെയ്യുമോ എന്ന് പറഞ്ഞ് അവനിൽ വിശ്വസിച്ചു
സോറി தம்மை விசுவாசிக்கிறவர்களாகி விசுவாசிக்கிறவள் அடைய போகிற ஆவியை குறித்து இப்படி சொன்னார். இயேசு இன்னும் மகிமைப்படாதிருந்தபடியினால் பரிசுத்த ஆவி இன்னும் அருளப்படவில்லை.
6:39 வாக்கியம், അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു.
കർത്താവായ
യേശു ക്രിസ്തു തേജസ്കരിക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് ആത്മാവ് വന്നിട്ടില്ലെന്ന് നാം വായിക്കുകയാണ്.
അത് മാത്രമല്ല, ഇന്നൊരു കാര്യത്തെ കൂടെ വാസിക്കലാം.
മാത്രമല്ല, ഇനിയൊരു കാര്യം കൂടെ നമുക്ക് വായിക്കാം.
യോഹാൻ എഴുതുന്ന സുവിശേഷം 14:16.
യോഹാന്റെ സുവിശേഷം 14:16 വാക്യം,
நான் பிதாவை வேண்டிக் கொள்வேன், அப்பொழுது என்றென்றைக்கும் உங்களுடனே இருக்கும்படி சத்திய ஆவியாகிய வேறொரு தேற்றவாளனை அவர் உங்களுக்கு தந்தருள்வார் என்று வாசிக்கிறோம்.
എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും.
പഴയ ഏർപ്പാട്ട് കാലത്തിലെ പരിശുദ്ധാത്മാവിനോട് കാര്യത്തെ വാസിക്കുമ്പോൾ അവർ വന്നും പോയതുമായി കാണപ്പെട്ടാർ.
പഴയ നിയമ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന്റെ കാര്യം നാം വായിക്കുമ്പോൾ താൻ വന്നും പോയതുമായിട്ടാണ് നാം വായിക്കുന്നത്.
ആണോ പുതിയ ഏർപ്പാട്ടിനുടേ കാര്യത്തിൽ വാസിക്കുമ്പോൾ,
എന്നാൽ പുതിയ നിയമത്തിൽ നാം അത് വായിക്കുമ്പോൾ
പരിശുദ്ധാത്മാവ് അരുളപ്പെടുമ്പോൾ,
പരിശുദ്ധാത്മാവ് പറയുമ്പോൾ
അവർ എന്നേക്കും മുകളോടനെ കൂടെ ഇരിക്കുമ്പോൾ അവർ അരുളപ്പെടുകാർ.
പരിശുദ്ധാത്മാവ് എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരുമെന്നാണ് നാം വായിക്കുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ പാവം
കുമാരൻ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് അവർ അനുപ്പെടുകാറെന്ന് വാസിക്കുന്നു.
പുത്രൻ പോകുമ്പോൾ പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് നാം കാണുകയാണ്.
ശരി, അത് മാത്രമല്ല, ഇന്നൊരു കണ്ടീഷൻസും കൊടുക്കപ്പെട്ടത്.
ഇനിയൊരു നിബന്ധന കൂടെ നാം കാണുന്നു.
അത് അങ്ങേ അപ്പോസ്തലർക്ക് കൊടുക്കപ്പെട്ടതാണ് ഒരു നിബന്ധന.
അത് അപ്പോസ്തലർമാർക്ക് കൊടുത്ത ഒരു നിബന്ധനയാണ്.
പറഞ്ഞ ലൂക്കോ എഴുതുന്ന സുവിശേഷം 24:49.
ലൂക്കോസിന്റെ സുവിശേഷം 24:49 വാക്യം
നാം അങ്ങേ വാസിക്കുന്നു, എൻ പിതാ വാക്കുത്തം പണിനതായി ഇതോ நான் உங்களுக்கு அனுப்புகிறேன், நீங்களோ உன்னதத்திலிருந்து வரும் பலனால் தரிப்பிக்கப்படும் வரைக்கும் எருசலேம் நகரத்தில் இருங்கள் என்றார்.
എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നും അവരോട് പറഞ്ഞു.
നാം പറഞ്ഞു ഇങ്ങേ വാസിക്കുന്നു, എരുസലേം നഗരത്തിലെ കാത്തിരിക്ക சொல்லப்படுகிறது.
നാം ഇവിടെ വായിക്കുന്നു എരുസലേം നഗരത്തിൽ നിങ്ങൾ കാത്തിരിക്കണമെന്ന്.
ശരി, ഏ എരുസലേം നഗരത്തിൽ சொல்லணும்.
എന്തുകൊണ്ടാണ് എരുസലേം നഗരത്തിന്റെ കാര്യം പറയുന്നത്?
நிறைய பட்டணங்கள்லாம் இருக்குல்ல.
അനേക പട്ടണങ്ങൾ അവിടെ ഉണ്ടല്ലോ.
பாருங்க, எல்லா காரியங்களும் ஆண்டவர் வேத வாக்கியனுடைய நிறைவாக அவர் சொல்லுகிறவராய் இருக்கிறார்.
எல்லா வாக்கியங்களும் தெய்வ வசனத்தினை நிறைவேறுவான் தக்கோணமாயிட்டாணு தான் பரையின்து.
பாருங்க, ஏசாயா 2:3 என வாசிக்கும் பொழுது,
ஏசாயா பிரவசனம் 2:3 வாக்கியம்போ,
நாம் அங்கே ஏன் எருசலேமிலே இருக்க வேண்டும் என்று அங்கே சொல்லப்பட்டிருக்கிறது.
எந்தகொண்டு
அங்கே தீர்க்க தரிசனமாய் சொல்லப்பட்டது?
எந்தகொண்டு எருசலேமில் இருக்கணும் என்று அவிடே பிரவசனமாயிட்டு பரையின்து.
ஏசாயா 2:3.
ஏசாயா பிரவசனம் 2:3 வாக்கியம்,
திரளான ஜனங்கள் புறப்பட்டு வந்து நாம் கர்த்தரின் பர்வதத்திற்கும் யாக்கோபருடைய தேவனுடைய ஆலயத்திற்கு போவோம் வாருங்கள், அவர் தமது வழிகளை நமக்கு போதிப்பார், நாம் அவர் பாதைகளில் நடப்போம் என்பார்கள். ஏனெனில் சியோனிலிருந்து வேதமும் எருசலேமிலிருந்து கர்த்தரின் வசனமும் வெளிப்படும் என்று வாசிக்கிறோம்.
അനേക വംശങ്ങളും ചെന്ന് വരുവിൻ നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക് യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം, അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും.
പറഞ്ഞു ഇന്ന് വേദവാക്യം നിറവേറത്തക്കതാണ് നിലവിലെ ആണ്ടവർ അവരെ യെരുശലേമിലെ കാത്തിരിക്ക ചൊന്നാർ.
നോക്കുക, ദൈവത്തിന്റെ വാക്കുകൾ വചനങ്ങൾ നിറവേറത്തക്കവണ്ണമാണ് യെരുശലേമിൽ അവിടെ കാത്തിരിക്കണമെന്ന് പറഞ്ഞത്.
ദേവൻ തമ്മുടേ കാര്യങ്ങളിൽ എല്ലാവറ്റും പ്രീ പ്ലാൻഡ് ശരിയാണ് നിലവിലെ പ്ലാൻ പണി വെച്ചിരിക്കാർ.
ദൈവം തന്റെ കാര്യങ്ങളൊക്കെയും വളരെ കൃത്യമായിട്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്.
അവർ തീർക്കദർശനങ്ങളായി വേദാഗമത്തിലെ വെളിപ്പെടുത്തിയിരിക്കാർ.
താൻ അത് പ്രവാചകന്മാർ മുഖാന്തരം അത് വെളിപ്പെടുത്തി നൽകിയിരിക്കുന്നു.
നമ്മുടെ വസനത്തിലെ അവർ എല്ലാ കാര്യങ്ങളെയും വെളിപ്പെടുത്തിയിരിക്കാം.
ദൈവത്തിന്റെ വചനത്തിൽ താൻ അതെല്ലാം വെളിപ്പെടുത്തി എഴുതി നൽകിയിരിക്കുന്നു.
പഴയ ഏർപ്പാട്ടിലെ നാം വാസിക്കുമ്പോൾ,
എന്നാൽ പഴയ നിയമത്തിൽ നാം വായിക്കുമ്പോൾ
നാം അങ്ങേ ക്രിസ്തുവിനുടേ പിറപ്പയെ കുറിച്ച് നാം വാസിക്കുന്നു.
നാം അവിടെ ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്.
ക്രിസ്തുവിനുടേ പാടുകളെ കുറിച്ച് നാം അങ്ങേ വാസിക്കുന്നു.
ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്.
ക്രിസ്തുവിനുടേ മരണത്തെ കുറിച്ച് നാം വാസിക്കുന്നു.
ക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്.
അല്ലാതെ ക്രിസ്തുവിനുടേ അടക്കം പണ്ടുപോടുന്നതിലേ നാം വാസിക്കുന്നു.
ക്രിസ്തുവിനെ അടക്കുന്നതിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്.
கிறிஸ்துவனுடைய உயிர்த்தெழுதலும் அங்கே சொல்லப்பட்டிருக்கிறது.
கிறிஸ்துவின் உயிர்த்தெழுந்தேல்பும் நாம் அவிட வாய்க்கின்றோம்.
கிறிஸ்துவனுடைய பரமேறுதலும் அங்கே சொல்லப்பட்டிருக்கிறது.
கிறிஸ்துவின் மீண்டும் வரவு அவிட பரையின்றோம்.
பரிசுத்தாவியனுடைய வருகையை பற்றி சொல்லப்பட்டிருக்கிறது.
பரிசுத்தாத்மாவின் வரவினை குறித்து அவிட பரஞ்சிட்டுண்டு.
இங்கே யூதர்களுடைய முடிவை குறித்து சொல்லப்பட்டிருக்கிறது.
யெகூதன்மாருடைய அவசானத்தை குறித்து நாம் அவிட வாய்க்கின்றோம்.
ஆண்டவராய் இருக்கிற இயேசு கிறிஸ்துவனுடைய இரண்டாம் வருகையை குறித்து சொல்லப்பட்டிருக்கிறது.
கர்த்தாவாய இயேசு கிறிஸ்துவின் இரண்டாமத்தை வரவினை குறித்து அவிட பரஞ்சிட்டுண்டு.
உலகத்துடைய முடிவினுடைய காரியங்களும் சொல்லப்பட்டிருக்கிறது.
லோகத்தின் அவசானத்தை குறித்து அவிட பரஞ்சிட்டுண்டு.
எல்லா காரியங்களும் சொல்லப்பட்டிருக்கிறது.
எல்லா காரியங்களும் பரஞ்சிட்டுண்டு.
சொல்லப்பட்டதனுடைய காரியங்களுடைய நிறைவேறுதல் புது ஏற்பாடாய் காணப்படுகிறது.
தான் பரஞ்ச காரியங்களுடைய நிறைவேற்றலாயிட்டு புதிய நியமம் நாம் காணப்படுது.
சரி, நாம் அறிந்திருக்கிறபடி பரிசுத்தாவியானவர் அந்த பெந்தேகோஸ்தே நாளில் இறங்கி வந்தார்.
நாம் அறிந்து போல பெந்தேகோஸ்தே நாளில் பரிசுத்தாத்மாவை இறங்கி வந்தோம்.
ஏன் பெந்தேகோஸ்தே நாளில், ஏன் 50வது நாளில் இறங்கி வரணும்?
எந்தகொண்டான பெந்தேகோஸ்தே நாளில் அல்லது 50வது திவசம் இறங்கி வந்தது?
அதுல ஏதாவது ஒரு சிக்னிபிகன்ஸ் இருக்கா?
அதுல எந்தெங்கிலும் ஒரு பிராதானியம் உண்டோ?
நாம் லேவியராகமம் 23 அதிகாரத்தில் வாசிக்கும் பொழுது யூதர்களுக்கு தேவன் கொடுத்ததான 7 பண்டிகையினுடைய காரியங்களை குறித்து நாம் வாசிக்கிறோம்.
லேவிய புஸ்தகம் 23 அத்தியாயத்தில் அவிடே இஸ்ரேல் மக்களுக்கு தெய்வம் கொடுத்த உற்சவங்களை குறித்து நாம் வாசிக்கின்றோம்.
அந்த பண்டிகைகள் மூலியமாக தேவன் ஒரு மிகப்பெரியதான சத்தியத்தை, தன்னுடைய திட்டத்தை அவர் அங்கே வெளிப்படுத்துகிறவராயிருக்கிறார்.
ஆ உற்சவங்கள் முகாந்திரம் தெய்வம் தன்னுடைய ஒரு வலிய உத்தேசத்தை அவிட பரையுகையான.
நாம் முதலாவது அங்கே வாசிக்கக்கூடியதான பண்டிகை,
நாம் ஆதிம் அவிட வாய்க்கின உற்சவம் என்னது?
லேவியராகம் 23 அதிகாரம் 5 வசனத்திலே,
லேவிய புஸ்தகம் 23 அத்தியாயம் அதன் 5 வாக்கியம்
நாம் வாசிக்கிறோம். முதலாம் மாதம் 14 தேதி அந்தி நேரமாகிய வேளையிலே கர்த்தரின் பஸ்கா பண்டிகையும் என்று வாசிக்கிறோம்.
1 தேதி சந்தியா சமயத்து யெகோவாவுடைய பெசகா என்று நாம் வாசிக்கிறோம்.
பாருங்கள், பஸ்கா என்று சொல்லும் பொழுது அது ஆண்டவராய இருக்கிற இயேசு கிறிஸ்துவோட மரணத்தை குறிக்கக்கூடியதா இருக்கிறது.
பெசகா என்று பரையும்போல் கர்த்தாவாய இயேசு கிறிஸ்துவின் மரணத்தை காணிக்கின்றது.
அது நாம் 1 கொரிந்தியர் 5 அதிகாரம் 7 வசனத்திலே வாசிக்கிறோம்.
அது நாம் 1 கொரிந்தியர் 5 வாக்கியத்தில் நாம் வாசிக்கிறோம்.
பஸ்காவாகிய கிறிஸ்து நமக்காக பலியிடப்பட்டிருக்கிறாரே என்று வாசிக்கிறோம்.
நம்முடைய பெசகா குஞ்சாடும் அறுக்கப்பட்டிருக்கிறது.
பாருங்கள், அந்த பஸ்கா ஆண்டவராய இருக்கிற இயேசு கிறிஸ்துவோட மரணத்தை
வெளிப்படுத்துகிறோம்.
புளிப்பில்லா அப்பங்களை புசிக்க வேண்டும் என்று நாம் வாசிக்கிறோம்.
ஆ மாசம் 15 தேதி யெகோவாக்கு புளிப்பில்லாத அப்பத்தின் பெருநாள். 7 திவசம் புளிப்பில்லாத அப்பம் தின்னேணம்.
பாருங்கள், இரண்டாவது அவர்கள் ஆசரிக்கக்கூடியதான பண்டிகை புளிப்பில்லாததான அப்ப பண்டிகை.
இரண்டாவது அவர் ஆச்சரிக்கின்ற உற்சவம் என்பது புளிப்பில்லாத அப்பத்தின் உற்சவமான.
அது ஆண்டவராயிருக்கிற இயேசு கிறிஸ்து அடக்கம் பண்ணப்பட்டதனை வெளிப்படுத்தக்கூடியதா இருக்கிறது.
அது கர்த்தாவாய இயேசு கிறிஸ்துவின் தான் அடக்கப்பட்டதனை சூச்சிப்பிக்கின்றன.
பாருங்கள், மூன்றாவதாக அவர் கொண்டாடுகிறதான பண்டிகை,
மூன்றாவதாயிட்டு அவர் ஆச்சரிச்ச ஒரு உற்சவம் என்பது
நாம் 10 அதிகாரம் 23 அதிகாரம் 10 11 வசனங்களில் வாசிக்கிறோம்.
23 அத்தியாயம் 10 11 வாக்கியத்தில் நாம் அது வாசிக்கிறோம்.
நாம் அங்கே வாசிக்கக்கூடியதான காரியம் முதற் பலனை அசைவாட்டக்கூடியதான பண்டிகை என்று வாசிக்கிறோம்.
அது ஆதி கற்ற பெருநாள் என்று நாம் அதை வாசிக்கின்றோம்.
நாம் வாசிக்கிறோம், நீ இஸ்ரவேல் புத்திரரோடு சொல்ல வேண்டியது என்னவென்றால், நான் உங்களுக்கு கொடுக்கும் தேசத்தில் நீங்கள் போய் சேர்ந்து நீ அதன் வெள்ளாமையை அறுக்கும் பொழுது உங்கள் அறுப்பின் முதற் பலனாகிய ஒரு கதிர்கட்டை ஆசாரியனிடத்தில் கொண்டு வருவீர்கள். உங்களுக்காக அங்கீகரிக்கப்படும்படி ஆசாரியின் அந்த கதிர்கட்டை ஓய்வு நாளுக்கு மறுநாளிலே கர்த்தருடைய சந்நிதியில் அசைவாட்ட வேண்டும் என்று வாசிக்கிறோம். இது ஆண்டவராக இருக்கிற இயேசு கிறிஸ்துவுடைய உயிர்த்தெழுதலை அது காண்பிக்கக்கூடியதா இருக்கிறது.
இவடே ஆதிய கற்ற நீங்கள் உற்சவத்தின் ஆதி கற்ற புரோகிதன் அடுக்கில் கொண்டு வந்து நிராஜனம் செய்யணும் என்று பரையுது. இது கர்த்தாவாய இயேசு கிறிஸ்துவின் உயிர்த்தெழுந்தேல்பினை காணிக்கின்றது.
அது பாருங்கள், 1 கொரிந்தியர் 15 அதிகாரம் 20 வசனத்திலே அதனுடைய சத்தியத்தை நாம் வாசிக்கிறோம்.
1 கொரிந்தியர் 15 அதிகாரம் 20 வாக்கியத்தில் ஆ சத்தியம் நமக்கு வாய்க்குவானாய் சாதிக்கும்.
ஆண்டவராய இருக்கிற இயேசு கிறிஸ்து முதற் பலனாய் அங்கே சொல்லப்பட்டிருக்கிறார்.
கர்த்தாவாய இயேசு கிறிஸ்து ஆதி பலமாயிருக்கிறது என்று நாம் வாய்க்கினோம்.
யூதர்கள் ஆதரிக்கிறதான 4வது, இஸ்ரவேல் ஜனங்கள் ஆதரிக்கிறதான 4வது பண்டிகை,
இஸ்ரேல் மக்கள் ஆசரிக்கிற 4வது உற்சவம்,
அது பெந்தேகோஸ்தே பண்டிகையா இருக்கிறது.
அது பெந்தேகோஸ்து உற்சவமாயிட்டு நாம் காணும்.
அது பாருங்கள், அது 50வது நாளிலே கொண்டாடப்படுகிறதான ஒரு பண்டிகை,
அது 50வது நாளில் ஆச்சரிக்கிற ஒரு உற்சவமாயிருக்கும்.
பாருங்கள், அதனுடைய காரியத்தை 23 அதிகாரம் 15-16 வசனங்களிலே நாம் வாசிக்கிறோம்.
அது 23 அத்தியாயம் 15-16 வாக்கியங்கள் நாம் அது வாசிக்கிறோம்.
50வது நாளிலே அந்த பண்டிகையானது கொண்டாடப்படுகிறது.
அது 50வது திவசம் அது ஆச்சரிக்கிற ஒரு உற்சவமான.
அது சபை தேவனுக்காக கொண்டு வரப்பட்டதான ஒரு நாள்.
அது சபை தெய்வம் கொண்டு வந்த சபையை காணிக்கிற ஒரு உற்சவமான.
அது மாத்திரமல்ல, பரிசுத்த
പരിശുദ്ധാത്മാവാണോ അത് നാളിലെ അവർ ഇറങ്ങി വരുന്നതിലേ നാം നാം പെന്തക്കോസ്ത് നാളിലെ കാര്യങ്ങളെ നാം വാസിക്കും.
പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് ആ പെന്തക്കോസ്ത് നാളിലാണെന്ന് നാം വായിക്കുന്നു.
അപ്പോസ്തല രണ്ടാം അധികാരത്തിൽ അന്ന കാര്യങ്ങളെല്ലാം കുറിച്ച് നാം വാസിക്കും.
അപ്പോസ്തല പ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും.
അതേ അത് പെന്തക്കോസ്ത് പണ്ടികയിലെ 17 വസനത്തിലെ നാം വാസിക്കും.
17 വാക്യത്തിൽ ആ പെന്തക്കോസ്ത് ഉത്സവത്തെ കുറിച്ച് നാം വായിക്കുമ്പോൾ
നിങ്ങൾ ഒരു മറക്കാളിലെ 10 രണ്ട് പങ്കാകിയ മെല്ലിയ മാവിലെ പുളിപ്പാക പാകം പണപ്പെട്ട അസൈവാട്ടം കാണിക്കയായിരിക്ക രണ്ട് അപ്പങ്ങളെ ഉങ്ങൾ വാസസ്ഥലങ്ങളിൽ കർത്തർക്കെന്ന് മുതൽ പലനാക കൊണ്ടുവരമെന്ന് വാസിക്കും. അങ്ങനെ രണ്ട് അപ്പങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് വാസിക്കണം.
നമ്മുടെ 17 അധ്യായ വാക്യത്തിൽ നീരാജനത്തിന് രണ്ടിടം കഴി മാവ് കൊണ്ട് രണ്ടപ്പം നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരണം. അത് നേരിയ മാവ് കൊണ്ടുള്ളതും പുളിച്ചതും ചുട്ടതുമായിരിക്കണം. അത് യഹോവയ്ക്ക് ആദ്യ വിളവ് നാം വായിക്കുന്നു. അവിടെ രണ്ട് അപ്പത്തിന്റെ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്.
അത് രണ്ട് അപ്പങ്ങൾ യൂദരെയും പുറജാതിയെയും കാട്ടക്കൂടിയതാ ഇരിക്കുന്നത്.
ആ രണ്ടപ്പം യഹൂദന്മാരെയും ജാതികളെയും കാണിക്കുന്നതായിട്ട് നാം കാണുന്നു.
അത് നമ്മൾ എപ്പിടി ചൊല്ലുമോ
അതെങ്ങനെയാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുക?
നാം അറിഞ്ഞിരിക്കുന്നത് എബേസ്യർക്കുള്ള നിർഭം 2:14 വസനത്തിലെ നാം വാസിക്കുമ്പോഴത്
നാം അറിയുന്നത് പോലെ
അവിടെ
യഹൂദന്മാരുടെയും ജാതികളുടെയും കാര്യങ്ങൾ താൻ പറഞ്ഞു വരികയാണ്.
ഇരുതരത്തെയും ഒന്നാക്കി എന്ന് വാസിക്കണം.
അവിടെ നാം പറയുന്ന കാര്യം അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി എന്നുള്ളതാണ്.
പറഞ്ഞു യഹൂദരും പ്രജാതികളും സഭയിലെ ഒന്നാക്കപ്പെട്ടാറുള്ള എന്ന് വാസിക്കണം.
നോക്കുക, യഹൂദന്മാരും യവന ജാതികളും സഭയിൽ ഒന്നായി തീർക്കപ്പെട്ടിരിക്കുകയാണ്.
സാർ, ഇത് പെന്തക്കോസ്തു പണ്ടികളുടെ കാര്യമായി കാണപ്പെടുന്നത്.
ഇത് പെന്തക്കോസ്തു ആ ഉത്സവത്തിന്റെ കാര്യമായിട്ട് കാണുന്നു.
5 അവർ ആദരിത്തതാണ് ഒരു പണ്ഡികയും.
5 അവർ ആചരിച്ച ഉത്സവം എന്നുള്ളത്
അവർ എക്കാളം ഊതുകൃതാണ് ഒരു പണ്ഡികയും.
അവർ ഒരു കാഹളപ്പെരുന്നാൾ എന്ന് നാം അവിടെ കാണുന്നു. 25 വാക്യം
23 അധികാരം 25 അവസരത്തിൽ വാസിക്കുമ്പോൾ അങ്ങേ എക്കാളം ഊതുകൃതാണ് കാര്യത്തെ കുറിച്ച് നാം വാസിക്കണം.
അവിടെ 24 വാക്യത്തിൽ കാഹളം ധരിക്കുന്ന ഒരു കാര്യം നാം അവിടെ വായിക്കുന്നുണ്ട്.
അത് സഭയുടെ എടുത്തുകൊള്ളപ്പെടുന്നതിലെ റാപ്ചറെ കുറിച്ച് അത് കാണിക്കുകൂടിയതായിരിക്കുന്നത്.
സഭയുടെ ഉൽപ്രാപണത്തെ കുറിച്ച് അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
അത് 1 തെസ്സലോനിക്കേ 4:16-17 വസനങ്ങളിൽ നാം വാസിക്കുമ്പോഴത്
1 തെസ്സലോനിക്കേ 4:16-17 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ
നാം വാസിക്കുന്ന കർത്തൃതാമേ ആറവാരത്തോടും ദേവ എക്കാളത്തോടും എന്ന് കൂടെ നാം വാസിക്കുന്നു.
അവിടെ നാം വായിക്കുന്നു, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും നാം വായിക്കുന്നു.
അത് യൂദരകൾ ആദരിത്തതാണ് അത് പണ്ഡിക. ആണ്ടവരായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വരവേ അത് കാണിക്കൂടിയതായിരിക്കുന്നത്.
യഹൂദന്മാർ ആചരിച്ച ആ ഉത്സവം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ കാണിക്കുന്നതാണ്.
അത് മാത്രമല്ല, അവർ 6 അവർ ആദരിത്തതാണ് ഒരു പണ്ഡികയും.
അത് മാത്രമല്ല, അവര് 6 ആചരിച്ച ഉത്സവം എന്നുള്ളത്
അത് 26 വസനത്തിൽ നിന്ന് 32 വസനം വരയ്ക്കും നാം വാസിക്ക മുടിയും.
26 അധ്യായത്തിൽ വാക്യത്തിൽ നിന്ന് 32 വാക്യം വരേക്കും വായിക്കുവാനായിട്ട് സാധിക്കും.
പാവ നിവർത്തി ചെയ്യക്കൂടിയതാണ് ഒരു പണ്ഡികയും.
അവിടെ ആത്മതപനം ചെയ്യുന്ന ഒരു പാപ നിവാരണത്തിന്റെ ഒരു ഉത്സവം നാം അവിടെ കാണുന്നു.
ഇത് ആണ്ടവരായിരിക്കുന്ന യേശു ക്രിസ്തു യൂദരകളെ മീറ്റ്പതർക്ക് ഇസ്രായേൽ ജനങ്ങളെ മീറ്റ്പതർക്കാകെ അവർക്കായി വരക്കൂടിയതാണ് ഒരു വരവേ. അത് മഹിമയോട് കൂടെ വരക്കൂടിയതാണ് ഒരു വരവേ കാണിക്കൂടിയതായിരിക്കുന്നത്.
ഇത് ഇസ്രായേൽ മക്കളെ വീണ്ടെടുക്കുവാൻ തക്കോണം മഹത്വത്തോടു കൂടെ താൻ കടന്നു വരുന്ന ഒരു വരവിനെ ഇത് കാണിക്കുകയാണ്.
മത്തായിയുടെ സുവിശേഷം 24:29-39 ഉള്ളതാണ് വസനങ്ങളിലെ നമ്മൾ അത് കാണാൻ മുടിയും.
മത്തായിയുടെ സുവിശേഷം 24:29-31 വാക്യങ്ങൾ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും.
കടൈസിയാക യൂദരകൾ ആദരിത്തതാണ് മറ്റൊരു പണ്ഡികയും.
അവസാനമായിട്ട് യഹൂദന്മാർ ആചരിച്ച മറ്റൊരു ഉത്സവം
ഒരു കൂടാര പണ്ഡികയായി വാസിക്കുന്നു.
കൂടാര പെരുന്നാൾ എന്നുള്ളത് നമ്മൾ നാം കാണുന്നു.
അത് ലേവ്യരാഗമം 23:33-44 വരെയുള്ളതാണ് വസനങ്ങളിലെ വാസിക്കുന്നു.
33-36 വരെയുള്ള വാക്യങ്ങൾ നാം അത് കാണുന്നു.
അത് ആണ്ടവരായിരിക്കേശു ക്രിസ്തുവിന്റെ 1000 വരുടെ അറസാക്ഷിയെ കുറിച്ച് അത് കാണിക്കൂടിയതായിരിക്കുന്നത്.
അത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ 1000 വാഴ്ചയെ കുറിച്ച് അത് കാണുന്നു.
ആണ്ടവർ താൻ ചെയ്യക്കൂടിയതാണ് കാര്യങ്ങളെ പണ്ഡികകൾ മൂലമാക തിട്ടമും തെളിവുമാക അവർ വെളിപ്പെടുത്തിയിരിക്കാർ.
കർത്താവായ യേശു ക്രിസ്തു താൻ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത് നമുക്കാണ് വെളിപ്പെടുത്തി നൽകിയിരിക്കുന്നു.
7 പണ്ഡികയിലെ 4 പണ്ഡികയുടെ കാര്യങ്ങൾ ഏർക്കനവേ നടന്നു മുടിഞ്ഞു വിട്ടത്.
ഈ 7 ഉത്സവങ്ങളിൽ 4 ഉത്സവങ്ങളുടെ കാര്യം അത് നടന്നു കഴിഞ്ഞിരിക്കുകയാണ്.
ആണ്ടവരായ യേശു ക്രിസ്തു അവരുടെ മരണത്തെ കുറിച്ച് മുടിഞ്ഞു പോണതാണ് ഒരു കാര്യം.
കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം അത് കഴിഞ്ഞുപോയ ഒരു കാര്യമാണ്.
ആണ്ടവരായ യേശു ക്രിസ്തുവിന്റെ അടക്കം മരണപ്പെടുന്നത് മുടിഞ്ഞു പോണതാണ് ഒരു കാര്യം.
കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടക്കം അത് കഴിഞ്ഞുപോയ ഒരു കാര്യമാണ്.
ആണ്ടവരായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുതൽ മുടിഞ്ഞു പോണതാണ് ഒരു കാര്യം.
കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞുപോയ ഒരു കാര്യമാണ്.
ആണ്ടവരായ പരിശുദ്ധാവയാണോ ഇന്ന് ലോകത്തിൽ അരുളപ്പെട്ടത് മുടിഞ്ഞു പോണതാണ് ഒരു കാര്യം.
കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് അത് കഴിഞ്ഞുപോയ ഒരു കാര്യമാണ്.
ആണാൽ ഇന്ന് 3 കാര്യങ്ങൾ അത് 3 പണ്ഡികളുടെ കാര്യങ്ങൾ ഇന്നും മീതമുള്ളത്.
ഇനി 3 ഉത്സവങ്ങളുടെ കാര്യങ്ങളും നടക്കുവാനായിട്ടിരിക്കുന്നു.
അത് എതിർകാലത്തിൽ നടക്കപ്പോകുന്നത്.
അത് ഭാവി കാലത്ത് നടക്കുവാനുള്ളതാണ്.
അത് സഭയിൽ എടുത്തുകൊള്ളപ്പെടുകയാണ് കാര്യവും.
അതിൽ സഭ എടുത്തുകൊള്ള ഉൽപ്രാപണത്തിൽ
മഹത്വത്തിന്റെ കാര്യവും
ആണ്ടവരായിരിക്കുന്ന യേശു ക്രിസ്തു മഹിമയോടുകൂടെ ഇസ്രായേൽ ജനങ്ങൾക്കാകെ വരക്കൂടിയതാണ് കാര്യവും
കർത്താവായ യേശു ക്രിസ്തു മഹത്വത്തോടുകൂടി ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി വരുന്ന കാര്യവും
അടുത്തതാക ആയിരം വരുടെ അറസാക്ഷിയുടെ കാര്യങ്ങളെ കുറിച്ച് നാം വാസിക്കുന്നു.
ആയിരം ആണ്ട് വാഴ്ചയുടെ കാര്യവും നാം വായിക്കുന്നു.
പ്രിയമാനവരെ, നാം പെന്തക്കോസ്തേ നാളിനുടേ മുഖ്യത്വം ഏൻ എന്ന് നാം അനേക കാര്യങ്ങളെ നാം ചിന്തിത്തും.
എന്തുകൊണ്ടാണ് പെന്തക്കോസ്തേ ഉത്സവത്തിന് നാളിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നാം ചിന്തിച്ചത്?
അത് ആണ്ടവരുടെ തിട്ടത്തിനുടേ ഭാഗമായി കാണപ്പെടുകിറത്.
അത് കർത്താവിന്റെ ഹിതത്തിന്റെ ഭാഗമായിട്ട് നാം കാണുന്നു.
അവർ തമ്മുടെ ദീർഘദർശനമായി അത് കാര്യങ്ങളെ വെളിപ്പെടുത്തിയിരിക്കാർ.
തന്റെ പ്രവചനമായിട്ട് ആ കാര്യം താൻ പറഞ്ഞു നൽകിയിരിക്കുന്നു.
തമ്മുടെ വസനം അതേ നിലമയിലെ അത് നിറവേറേണ്ടതായി നാം വാസിക്കുന്നു.
ദൈവത്തിന്റെ വചനം അതേ രീതിയിൽ അത് നിറവേറുന്നതായിട്ട് നാം കാണുന്നു.
ദേവൻ താൻ ചെയ്തതാണ്, താൻ ചെയ്യാൻ എല്ലാ കാര്യങ്ങളും പ്ലാൻ പണി അവർ ചെയ്യക്കൂടിയവരായിരിക്കാം.
ദൈവം താൻ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് തയ്യാറാക്കി അത് ചെയ്യുന്നതായിട്ട് നാം കാണുന്നു.
ത്രിയേക ദൈവനുടേ കാര്യങ്ങളെ കുറിച്ച് നാം ചിന്തിത്തും.
പ്രിയമുള്ളവരെ, ഇന്ന് ത്രിയേക ദൈവത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുന്നുണ്ടായി.
പഴയ ഏർപ്പാട്ടിലെ പരിശുദ്ധാത്മാവിന്റെ ക്രിയയെ കുറിച്ച് നാം ചിന്തിത്തും.
പഴയ നിയമ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെ കുറിച്ച് നാം ചിന്തിച്ചു.
പഴയ ഏർപ്പാട്ടിലെ പരിശുദ്ധാത്മാവ് എല്ലാരോടും പെർമനന്റ് ആയിരിക്കവല്ലേ വന്ന് പോയിക്കൊണ്ടിരുന്നാർ.
പഴയ നിയമ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് പൂർണ്ണമായിട്ട് നിത്യമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. താൻ വന്നും പോയുമാണ് ഇരുന്നത്.
എല്ലാരോടും ഇരിക്കവല്ലേ,
താൻ എല്ലാവരോടും കൂടി ഉണ്ടായിരുന്നില്ല.
നമുക്ക് കൊടുക്കപ്പെട്ടിരിക്കുന്നതാണ് കൃപയും.
എന്നാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന കൃപ
അവർ എന്തെന്തേക്കും നമ്മോട് കൂടെ ഇരിക്കുന്നവരായിരിക്കാം.
താൻ എന്നേക്കും നമ്മോട് കൂടെ ഉള്ളവനായിട്ടായിരിക്കുന്നു.
വരക്കൂടിയതാണ് നാട്കളിലെ.
പ്രിയമുള്ളവരെ, ഇനി വരുന്ന കാലങ്ങളിൽ
ആണ്ടവർ നമുക്ക് സമയം കൊടുക്കുമ്പോഴും
ദൈവം നമുക്ക് സമയം തരുമ്പോൾ
ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഇരുന്ന് എന്ത് നിലമിലെ ക്രിയ ചെയ്യുന്നതാണ് കാര്യങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഇന്നും അധികമായി ഉത്സാഹത്തോടു കൂടെ നാം ആണ്ടവരെ സേവിക്കുക. ആണ്ടവർ നമുക്ക് ഉദയം ചെയ്യുവാറാക.
ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഏതൊക്കെ രീതിയിലാണ് നമ്മെ സഹായിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ നാം ഉത്സാഹത്തോടുകൂടി ഇരുന്ന് ഇരിക്കുവാൻ തക്കോളം സഹായിക്കട്ടെ.
ദൈവം താമ ഇന്ന് വസനങ്ങളെ നമുക്ക് ആശീർവദിച്ചു തരുവാറാകട്ടെ.
ദൈവം ഈ വചനങ്ങളെ നമുക്ക് അനുഗ്രഹിച്ച് നൽകുമാറാകട്ടെ.